നമുക്ക് പ്രാർത്ഥിക്കാം. ബാറക്കുമോർ പിതാവിനും പുത്രനും പരിശുദ്ധവുമായിരിക്കും സ്തുതി ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദേവനും സ്തുതി. ദൈവമായ കർത്താവിന് തിരുനാമത്തിൽ വന്നവനും ബലവാനിക്കുന്നവനും എഴുതപ്പെട്ടവനാവുന്നവരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തതിന് നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമെന്ന്. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തതിന് നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവരെ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തതിന് നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാര ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, കർത്താവേ നിനക്ക് സ്തുതി. ഭാവികളായ നിലയാരോട് കരുണ നമശ്ശി രാജാവേ നിനക്ക് സ്തുതി. പറിക്കുന്നതായ ഞങ്ങളുടെ പിതാവേ നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം പിരാണമേ, നിന്റെ എതിർവേഷം സുഖത്തിലെ പരഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ അടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ അടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെ ദൃഷ്ടം ഞങ്ങളെ രക്ഷിക്കൊള്ളണമേ. സ്വന്താൽ രാജ്യശക്തിയും മുഖത്തുനിന്ന് ഏകം ആ മീൻ നിറഞ്ഞു മറിയുമേ. നിനക്ക് സമാധാനം, നമ്മുടെ കർത്താവിനോടെ നേസറുകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. അതിന്റെ ദരസ്ഥമായ നമ്മുടെ കർത്താവായ ശിഷ്യ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ളതന്നെ അവർ പറയുമേ. ബ്രാൻഡി അമ്മയെ പാപികളാണ് ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മനോസമയത്തും ബ്രാൻഡമ്മയെ ചൊല്ലണമേ. അമ്മയെ മറിച്ചുമാറി ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന സ്വർഗീയാവേ, അനുഗ്രഹീതമായ ഒരു സന്ധ്യ കൂടി ഞങ്ങളുടെ ജീവിതത്തിൽ നൽകി സന്തോഷത്തോടെ നിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ ഞങ്ങൾക്കിടയാ. ദൈവാനുഗ്രഹം കൊണ്ട് ഞങ്ങളെ എല്ലാവരെയും നിറയ്ക്കണമേ. ഈ ക്ലാസ്സിലും തുടർന്നും പരിശുദ്ധാത്മാവിന്റെ ശക്തി ആദ്യമാണെന്ന് ഞങ്ങളോട് കൂടെ ഇരിക്കണം. ഇന്ന് വിവിധ ഭാരങ്ങളാലും പ്രയാസങ്ങളാലും ഇത് സംബന്ധിക്കുന്നവർക്ക് ആശ്വാസം ലഭിക്കണം. ഞങ്ങളൊരു പ്രത്യേക വിഷയം ആസ്പദമാക്കി അനേക വചനങ്ങൾ പഠിക്കുന്നുവെങ്കിലും കർത്താവെ, ഞങ്ങളുടെ ഹൃദയത്തോട് ഇടപെടുന്ന ഒരു വാക്യമെങ്കിലും ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ദൈവത്തിന്റെ ശക്തിയാൽ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ കരങ്ങളെയും വാഴ്ത്തി വിശദീകരിക്കണമേ. ഞങ്ങളെല്ലാവരും സന്തോഷത്തോടെ നിനക്കും ഏകജാതനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്ത്രീയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ. ആമേൻ. ശക്തി നമ്മളോടൊപ്പം ഇരിക്കട്ടെ. ശുബ്രാൻ നമ്മളോട് കൂടെ ഉണ്ട്. പരിശുദ്ധാത്മാവിന്റെ കൃപയ്ക്കായി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെ പഠിച്ചുകൊണ്ട് ഇരിക്കുന്നത് അന്നമ്മയും പാസ്റ്ററും എന്ന പുസ്തകത്തിലെ 6-ാം അധ്യായത്തിലേക്ക് മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, പ്രയർ ഫോർ ദ ഡിപ്പാർട്ടഡ് സോൾസ് എന്നുള്ളത് നമ്മള് അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് കിട്ടി. നമുക്ക് അതിന്റെ ക്ലാസ്സുകളിലേക്ക് ഇന്ന് കടക്കാം. ആമുഖം ഒന്നും കൂടാതെ തന്നെ പെട്ടെന്ന് തന്നെ ക്ലാസ്സുകളിലേക്ക് കടക്കുകയാണ്. മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ അന്നാമ്മയുടെ ഭവനമാണ് തുടക്കം. പാസ്റ്റർ വേദപുസ്തകവുമായിട്ട് പ്രവേശിക്കുന്നു. അന്നാമ്മ പാസ്റ്ററോട് പറയുക, പാസ്റ്ററെ നമസ്കാരം, കണ്ടതിൽ സന്തോഷം. ഇരുന്നാട്ടെ, ഞാൻ പള്ളിയിൽ പോയിരുന്നു. ഇന്ന് അപ്പച്ചന്റെ ഓർമ്മ കുർബാനയും ധൂപ്രാർത്ഥനയും മറ്റുമായിരുന്നു. ആളുകളൊക്കെ തിരിഞ്ഞതേ ഉള്ളൂ. ഉടനെ പാസ്റ്റർ പരിഹാസച്ചിരിയോടെ, കൊള്ളാം, കുറെ ചിലവ് വരുത്താമെന്നല്ലാതെ മരിച്ചുപോയ അപ്പച്ചന് എന്ത് ഗുണമാണ് ലഭിക്കുന്നത്? സ്തോത്രം. അന്നാമ്മ ഉള്ളടക്കം അറിയാതെയും പഠിക്കാൻ ശ്രമിക്കാതെയും വേദപുസ്തകവുമായി നടക്കുന്നവരുടെ അഭിപ്രായമാണിത്. പാസ്റ്റർ ഒട്ടും വ്യത്യസ്തനല്ലോ. പാസ്റ്റർ സ്തോത്രം, സ്തോത്രം. അതെന്താണ് അന്നാമ്മ അങ്ങനെ പറഞ്ഞത്? മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് വേദാനുസരണമാണോ? അതിനുള്ള വാക്യങ്ങൾ കാണിക്കാമോ? അന്നാമ്മ ഒരു മറുചോദ്യം ചോദിക്കുക, മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കരുതെന്നുള്ള വേദവാക്യം കാണിക്കാമോ? ഉടനെ പാസ്റ്റർ അവരുടെ സ്ഥിരം തുടങ്ങുന്ന വാക്യം തന്നെ അവർ പറഞ്ഞു. 115-ാം സങ്കീർത്തനം 17-ാം വാക്യത്തിൽ മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരെ യഹോവയെ സ്തുതിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. മരിച്ചവർ യാതൊന്നും അറിയുന്നില്ലെന്ന് എത്രയോ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. അന്നാമ്മ മറുപടിയായിട്ട്, പാസ്റ്റർ വായിച്ച വാക്യം പൂർത്തിയാക്കാത്ത എന്താണ്? മുഴുവൻ വായിക്കണം. പാസ്റ്റർ വീണ്ടും വായിക്കുക, മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരും യഹോവയെ സ്തുതിക്കുന്നില്ല, എന്നാൽ നാമോ ഇന്നു മുതൽ എന്നേക്കും യഹോവയെ വാഴ്ത്തും. അന്നാമ്മ മറുപടിയായിട്ട്, പാസ്റ്ററെ മുറിവാക്യങ്ങൾ പറഞ്ഞ് മനുഷ്യരെ തെറ്റിദ്ധരിപ്പിച്ച് ചിന്താക്കുഴപ്പം ഉണ്ടാക്കിയതിന്റെ ഒരു ഉദാഹരണമാണിത്. നാമോ എന്നേക്കും യഹോവയെ വാഴ്ത്തുമെന്ന് പറഞ്ഞിരിക്കുമ്പോൾ പാസ്റ്റർ പറയുന്നത് പോലെയല്ല ആ വാക്യത്തിന് അർത്ഥമെന്ന് വ്യക്തമല്ലേ? എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും മരിക്കുകയില്ലെന്ന് നമ്മുടെ കർത്താവ് കൽപ്പിച്ചിട്ടുണ്ടല്ലോ. യോഹന്നാൻ 11:26-8:51 ഒന്ന് വായിക്കാമോ? യോഹന്നാൻ 11:26
ജീവിച്ചിരുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല. ഇതെന്ന് വിശ്വസിക്കുന്നുവോ എന്ന് പറഞ്ഞു.
8:51
ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം പ്രമാണിക്കുന്നവൻ ഒരു നാളും മരണം കാണുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു.
അപ്പോ ഒരിക്കലും മരിക്കാത്തവർ ആരാ? എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കയില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മരണം എന്ന് പറയുന്നത് നമ്മെ മൗലവിയിലേക്ക് ഇറക്കുന്ന ഒരു കാര്യമല്ല എന്ന് തന്നെ നമ്മൾ പറയുക. ഒന്നേ പാസ് ചോദിക്കുക. അപ്പൊ പിന്നെ മരിച്ചവരെന്ന് വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ് എന്നെ നമ്മൾ പറഞ്ഞു അത് പറയാം. മരണം രണ്ടു വിധമുണ്ട്. അതിലൊന്നിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നേ പാസ് ചോദിക്കുക. രണ്ടു വിധത്തിൽ രണ്ട് പ്രാവശ്യം മനുഷ്യന് മരണമുണ്ടെന്നാണോ? അതിന് വേദത്തെളിവ് തരാമോ? സ്തോത്രം. എന്നമ്മ പറഞ്ഞു പാസ്റ്റർ ശ്രദ്ധിച്ചാട്ടെ, വേദത്തെളിവ് അനുസരിച്ചേ എനിക്ക് പറയുവാനുള്ളൂ. പാപമരണമെന്നും ശാരീരിക മരണമെന്നുമുള്ള രണ്ടുവിധ മരണങ്ങളുണ്ട്. പാസ്റ്റർ പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല. എന്നമ്മ പറഞ്ഞു പറയാം. 2:17 വായിച്ചാട്ടെ.
എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തിന്ന നാളിൽ നീ മരിക്കും.
എന്നമ്മ ചോദിച്ചു ഇതാര് പറഞ്ഞതാ? പാസ്റ്റർ പറഞ്ഞു ദൈവം. ആദാം വിലക്കപ്പെട്ട കനി തിന്നോ? തിന്നു. ദൈവകൽപ്പന പ്രകാരം ആദാം അപ്പോൾ മരിച്ചോ? ശാരീരികമായി മരിച്ചില്ലെങ്കിലും ആത്മീകമായി മരിച്ചു എന്ന് പാസ്റ്ററിന്റെ മറുപടി. അപ്പൊ അന്നമ്മ മരിച്ചോ? എന്നാൽ ആ മരണത്തിന്റെ പേരാണ് പാപമരണം. പാപമരണം സംഭവിച്ചതിനാൽ ദൈവിക കൂട്ടായ്മയിൽ നിന്നും ആദാം വേർതിരിയപ്പെട്ടു, പറുദീസായിൽ നിന്നും തള്ളപ്പെട്ടു. ഇതാണ് പാപമരണ അനുഭവം. യെഹെസ്കേൽ 18:4
സകല ദേശങ്ങളും എനിക്കുള്ളവർ, അപ്പന്റെ പ്രാണനും മകന്റെ പ്രാണനും ഒരുപോലെ എനിക്കുള്ളത്. പാപം ചെയ്യുന്ന ദേഹി മരിക്കും.
പാപം ചെയ്യുന്ന ദേഹി മരിക്കുമെന്നും 18:18 എന്നാ പറയുന്നത്?
അവൻ അപ്പനോട്, അവന്റെ അപ്പനോ ക്രൂര പീഡനം ചെയ്തു, സഹോദരനോട് പിടിച്ചു പറിച്ചു, തന്റെ ജനത്തിന്റെ ഇടയിൽ കൊള്ളരുതാത്ത പ്രവർത്തിച്ചതുകൊണ്ട് തന്റെ അകൃത്യത്താൽ മരിക്കും.
അവന്റെ അകൃത്യത്താൽ മരിക്കും, അവന്റെ പാപത്തിൽ അവൻ മരിക്കും എന്നും പറഞ്ഞിരിക്കുന്നു. യാക്കോബ് 1:15
മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം ഒഴിച്ചിട്ട് മരണത്തെ പെറുന്നു.
പാപം ഒഴിച്ചിട്ട് മരണത്തെ പെറുന്നു. ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള വാക്യങ്ങളാ. അപ്പോൾ ഇതാണ് പാപമരണം. ആക്ഷരികമായ മരണമല്ല, അവന്റെ ആത്മാവിന്റെ മരണം. അതിനെപ്പറ്റിയാണ് എന്നുള്ളത് അന്നാമ വിശദീകരിച്ചു കൊടുത്തു. ഉടനെ പാസ്റ്ററിന്റെ സംശയം, പാപമരണം അനുഭവിച്ചവർക്ക് വീണ്ടും ജീവിക്കാൻ സാധിക്കുമോ? അന്നമ്മ പറഞ്ഞു സാധിക്കും. 1 കൊരിന്ത്യർ 15:56 മരണത്തിന്റെ വിഷമുള്ളാണ് പാപം എന്ന് പറഞ്ഞിരിക്കുന്നു. നമുക്കത് അറിയാവുന്നതാണ്, മരണത്തിന്റെ വിഷമുള്ള പാപം എന്ന് പറഞ്ഞാൽ പാപം മൂലം മരണം വരുന്നു എന്നർത്ഥം. Ephesians 2:1 വായിച്ചോട്ടെ. Ephesians 2:1
അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു.
അപ്പൊ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു നിങ്ങളെ അവൻ ഉയർപ്പിച്ചു. ജീവിച്ചിരിക്കുന്നവരോട് പറയുകയാ, നിങ്ങൾ അതിക്രമവും പാപവും ഒക്കെ ചെയ്തപ്പോ നിങ്ങൾ മരിച്ചുപോയവരായിരുന്നു, പക്ഷെ യേശു ക്രിസ്തു തന്റെ കാൽവരിയാകത്താൻ നമ്മെ ഉയർപ്പിച്ചു എന്നുള്ള കാര്യം പറയുകയാ. വീണ്ടും Colossians 2:13
അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിന്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ അവനോടുകൂടെ ജീവിപ്പിച്ചു.
അവനോടുകൂടെ ജീവിപ്പിച്ചു. അതായത് ജീവിച്ചിരിക്കെ തന്നെ മരിച്ച അവസ്ഥ. ജീവനുള്ളവൻ നിനക്ക് പേരുണ്ട്, പക്ഷെ നീ മരിച്ചവനാ. അതങ്ങനെയുള്ള പാപമരണം. അതിന്റെ വളരെ വിശദമായ വാക്യങ്ങൾ ഇപ്പൊ തുടർച്ചയായിട്ട് നമ്മളിങ്ങനെ കണ്ടോണ്ടിരിക്കുന്നു. Ephesians 5:14
അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും എന്ന് ചൊല്ലുന്നു.
അപ്പൊ ഈ വാക്യങ്ങളൊക്കെ പറഞ്ഞിട്ട് തന്നെ പറഞ്ഞു ഈ വാക്യങ്ങളെല്ലാം തന്നെ പാപമരണത്തെയും അനുതാപത്താലും ദൈവാശ്രയത്താലും കരുണയാലും ലഭ്യമാകുന്ന പുനർജീവിതത്തെയും തെളിയിക്കുന്നു. ഇത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തു. അപ്പൊ അങ്ങനെയുള്ള മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരും എന്നുള്ളത് അങ്ങനെ പാപമരണത്തിൽ ഉള്ളവരുടെ അവസ്ഥയാണെന്നുള്ളത് അന്നമ്മ വിശദീകരിക്കുകയാണ്. വീണ്ടും പാസ്റ്ററിന് സംശയം, പാപമരണാവസ്ഥയിൽ ഇരിക്കുന്നവരുടെ അനുഭവം എന്താണ്? അന്നമ്മ മറുപടി പറഞ്ഞു, ദൈവിക കൂട്ടായ്മയിൽ നിന്നും വേർപെട്ട് പാപാന്ധകാരത്തിൽ കഴിയുന്നവർ മരണാവസ്ഥയിൽ കഴിയുന്നവരാണ്. അവർ ദൈവത്തെ സ്തുതിക്കുന്നില്ല. അവർ മരിച്ച് മൗനതയിലായിരിക്കുന്നു. അവർ മൗനാത്മാക്കളായി, ദൈവസമ്പർക്കമില്ലാത്തവരായി, ദൈവത്തെ സ്തുതിപ്പാൻ കഴിവില്ലാത്തവരായി സ്ഥിതി ചെയ്യുന്നു. എന്നാൽ വിശ്വാസികളും ദൈവാശ്രയത്തിലിരിക്കുന്നവരുമായ നാമോ എന്നേക്കും യഹോവയെ വാഴ്ത്തും. ഇത് നമ്മളെ ഇപ്പൊ ഈ ഇവിടെ അമേരിക്കയിലും കാനഡയിലും ഒക്കെ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്കത് വളരെ വ്യക്തമാണ്. ദൈവമില്ല എന്ന് പോലും പറഞ്ഞ് യാതൊരു ദൈവാശ്രയ ബോധവും ഇല്ലാതെ ജീവനുള്ളവരെന്ന് പേര് പറഞ്ഞ് ഇങ്ങനെ നടക്കുന്നവരെ നമ്മുടെ ചുറ്റുപാട് നമ്മൾ കാണുന്നുണ്ട്. അനേക റയറ്റ്സുകൾ ഉണ്ടാകുന്നത്, പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, ഗ്യാങ് വാർസ് ഉണ്ടാകുന്നത്. എനിക്കൊന്ന് ഇവിടെ ഞാൻ ഈ താമസിക്കുന്നതിന്റെ അടുത്തൊക്കെ ഈ ഗ്യാങ് വാറുകളൊക്കെ കൂടിക്കൂടി ഏകദേശം ഇപ്പം 10ഓ 15ഓ പേര് ഇങ്ങനെയുള്ള റൈവൽസി മൂലം കൊല്ലപ്പെട്ട് കഴിഞ്ഞു. ഈ കഴിഞ്ഞ ദിവസവും 2 പേര് ഒരു ദിവസം തന്നെ കൊല്ലപ്പെട്ടു. നിങ്ങളൊക്കെ താമസിക്കുന്നതിന് ചുറ്റുപാടുമൊക്കെ നിങ്ങൾ കാണുന്ന കാര്യം. അപ്പൊ ഇങ്ങനെയുള്ള യാതൊരു ദൈവസമ്പർക്കം ഇല്ലാത്തവരായി ഇരിക്കുന്നവരെ പറ്റിയും കൂടിയാണ് എന്ന് അല്ലാമോ വിശദീകരിക്കുക. നാമോ ഇന്നു മുതൽ എന്നേക്കും ദൈവാശ്രയ ബോധമുള്ളവരെ മരണത്തിനപ്പുറമായിട്ടും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കും എന്നുള്ള അങ്ങനെയൊരു ആത്മീയ വിശദീകരണം കൂടി അല്ലാമ നൽകുക. എന്നാ പാസ്റ്റർ ചോദിച്ചു, എന്നേക്കും എന്ന വാക്കിന് എന്തർത്ഥമാണ് ഉദ്ദേശിക്കുന്നത്? അല്ലാമ പറഞ്ഞു, പറയാം, അത് പ്രധാന പദമാണ്. ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെടുന്ന ശാരീരിക മരണം വരെ യഹോവയെ വാഴ്ത്തുമെന്നല്ല, ശാരീരിക മരണത്തിന് ശേഷവും അപ്പോഴും ജീവിക്കുന്ന ആത്മാവ് ദൈവത്തെ വാഴ്ത്തിക്കൊണ്ടേ ഇരിക്കുമെന്നുമാണ്. ഇംഗ്ലീഷിൽ ഫോർ എവർ മോർ എന്നുള്ള വാക്ക്. അങ്ങനെയെങ്കിൽ പരസ്പര വിരുദ്ധങ്ങളായ രണ്ട് ആശയങ്ങളായിരിക്കും സങ്കീർത്തനം 115:17 പറഞ്ഞിരിക്കുന്നതെന്ന് വരുന്നതാണ്. ഒരു സത്യക്രിസ്ത്യാനി ശാരീരികമായി മരിക്കുമെങ്കിലും അവന്റെ ജീവിക്കുന്ന ആത്മാവ് എന്നേക്കും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുമെന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. വേദപുസ്തകത്തിൽ മരണം എന്ന വാക്ക് പാപമരണത്തിനും ശാരീരിക മരണത്തിനും പ്രയോഗിച്ചിട്ടുള്ളത് കൊണ്ട് പരസ്പരം തെറ്റിദ്ധരിച്ച് വ്യാഖ്യാനിക്കപ്പെടാതെ അത് സൂക്ഷിക്കേണ്ടതാണ്. അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, കേവലം ഒരു ശാരീരിക മരണം മാത്രം ഉദ്ദേശിച്ചല്ല അതിനപ്പുറമായിട്ട് ആത്മാവും ദൈവത്തെ സ്തുതിക്കുമെന്നുള്ള അർത്ഥം അതിനകത്തുണ്ടെന്ന് പറയുക. ഈ 118:17 വാക്കി പുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല എങ്കിലും ഒന്ന് അതും കൂടെ ഒന്ന് വായിച്ചു. 118:17 കുറച്ചുകൂടെ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയാ.
ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും.
കണ്ടോ, ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടിരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. അപ്പൊ ഞാൻ മരിക്കുകയല്ലെന്നുള്ളത് അതിന് ബോധമില്ലാതെ പറയുന്നതാണോ? മരണത്തിന് ശേഷം ജീവനോടിരുന്ന് എന്ന് പറഞ്ഞാൽ സജീവത, അതെല്ലാം പരിശുദ്ധാത്മ കൊടുത്ത കാര്യങ്ങളാ ദാവീദ് എഴുതി വെച്ചേക്കുന്നത്. സജീവതയിൽ ഇരുന്നു കൊണ്ട് ദൈവത്തെ സ്തുതിക്കുമെന്നുള്ള അർത്ഥത്തിലാണെന്ന് പറയുക. ഉടനെ ശാസ്ത്ര ചോദിച്ചു, മരിച്ചവരുടെ ആവാസ സ്ഥാനമായി പാതാളം എന്ന വാക്ക് സങ്കീർത്തനത്തിൽ പലയിടത്തും പറഞ്ഞിട്ടുണ്ടല്ലോ, അത് എവിടെയാ? ഇനി പാതാളം എന്ന വാക്ക് പിന്നെ അതിനെപ്പറ്റി ചോദിക്കുക. പ്രശ്നമ്മ പറഞ്ഞു, പാതാളം എന്ന വാക്ക് പരേതരായ ദുഷ്ടാത്മാക്കളുടെ നിവാസ സ്ഥാനമായും പാപജീവിതാനുഭവമായും ശവക്കുഴിയായും വിവിധ അർത്ഥങ്ങളിൽ പ്രയോഗിച്ചിട്ടുണ്ട്. ഉടനെ പറസ്തു പറഞ്ഞു, മരണത്തിൽ നിന്നെ ഓർമ്മയില്ല, പാതാളത്തിൽ നിനക്ക് സ്തോത്രം ചെയ്യാൻ കഴിയുന്നതിന് ആരാകുന്നു എന്ന് ദാവീദ് പറഞ്ഞിരിക്കുന്നതിൽ നിന്നും മരണാനന്തരം പാതാളത്തിൽ ദൈവത്തെ സ്തുതിക്കുവാൻ സാധ്യമല്ലെന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ഇത് ബന്ധക്കോസുകാരുടെ വേറൊരു വാക്യോ. എന്റെ റെഫറൻസ് ഇവിടെ എഴുതിയിട്ടില്ല. എന്റെ റെഫറൻസ് 6:5 വായിച്ച്, 6:5
മരണത്തിൽ നിന്നെ കുറിച്ച് ഓർമ്മയില്ലല്ലോ, പാതാളത്തിൽ ആർ നിനക്ക് സ്തോത്രം ചെയ്യും.
അപ്പൊ ഇതും മറ്റേ വാക്യം കൂടെ പറയുമ്പോ ഒരുവിധപ്പെട്ട ഓർത്തോസുകാരൊക്കെ വീണു പോവും. പാതാളത്തിൽ ആര് നിന്നെ കുറിച്ച് സ്തോത്രം ചെയ്യും, മരണത്തിൽ നിന്നെ ഓർമ്മയില്ല, മരിച്ചവര് മൗനതയിൽ ഇറങ്ങിയത് യഹോവയെ സ്തുതിക്കും. രണ്ടു വാക്യം കേട്ടോ, മരിച്ചവര് മൗനതയിൽ ഇറങ്ങിയത് യഹോവയെ സ്തുതിക്കുന്നില്ലെന്ന് ഉള്ളത് തന്നെ നമുക്ക് വലിയ സന്തോഷമാണ്. അത്രയും കേട്ട് കഴിഞ്ഞാൽ പിന്നെ അല്ലേ. പക്ഷെ ദാവീദ് പറഞ്ഞിരിക്കുന്നതിൽ നിന്ന് പാസ്റ്റർ ഇത് തന്നെ ചോദിക്കുക, മരണാനന്തരം പാതാളത്തിൽ ദൈവത്തെ സ്തുതിക്കാൻ സാധ്യമല്ലെന്നല്ലേ മനസ്സിലാക്കേണ്ടത് എന്ന് ചോദിക്കുക. എന്നാമ പറഞ്ഞു, അല്ല, അതൊരു തെറ്റിദ്ധാരണയാണ്. സങ്കീർത്തനം 30 2-3 വാക്യങ്ങളിൽ, എന്റെ ദൈവമായ യഹോവേ, ഞാൻ നിന്നോട് നിലവിളിച്ചു, നീ എന്നെ സൗഖ്യമാക്കുകയും ചെയ്തു. യഹോവേ, നീ എന്റെ പ്രാണനെ പാതാളത്തിൽ നിന്നും കരയറ്റിയിരിക്കുന്നു എന്നും ഞാൻ കുഴിയിൽ ഇറങ്ങിപ്പോകാതിരിക്കേണ്ടതിന് നീ എനിക്ക് ജീവരക്ഷ വരുത്തിയിരിക്കുന്നു എന്നും കാണുന്നു. അപ്പോ പാതാളം എന്ന് പറയുന്നത് പിന്നെ മരണത്തിൽ നിന്ന് ഓർമ്മയില്ല, പാതാളത്തിൽ നിനക്ക് സ്തോത്രം ചെയ്യാൻ കഴിയുന്നതിന് ആരാകുന്നു എന്ന് ചോദിക്കുന്നത് ശാരീരിക മരണത്തിന് അപ്പുറമായിട്ടുള്ള ഒരു കാര്യമാണോ എന്ന് പാസ്റ്റർ പറയുകയാണ്. ഉടനെ എന്നാ പറഞ്ഞു, അങ്ങനെയല്ല, അതിന് പാതാളത്തിൽ ഇറങ്ങി എന്ന് പറയുന്ന മറ്റൊരു വാക്യമാണ് 30 സങ്കീർത്തനം 2-3 വാക്യങ്ങളിൽ. എന്റെ ദൈവമായ യഹോവേ, ഞാൻ നിന്നോട് നിലവിളിച്ചു, നീ എന്നെ സൗഖ്യമാക്കുകയും ചെയ്തു. യഹോവേ, നീ എന്റെ പ്രാണനെ പാതാളത്തിൽ നിന്നും കരയറ്റിയിരിക്കുന്നു. ഞാൻ കുഴിയിൽ ഇറങ്ങിപ്പോകാതിരിക്കേണ്ടതിന് നീ എനിക്ക് ജീവരക്ഷ വരുത്തിയിരിക്കുന്നു എന്ന് കാണുന്നു. ഇവിടെ പാതാളം എന്ന വാക്കിന് പാപജീവിതം എന്ന അർത്ഥമാണെന്ന് സ്പഷ്ടമാണല്ലോ. അപ്പം ജീവനോടിരിക്കുന്ന ആള് പറയുക, നീ എന്റെ പ്രാണനെ പാതാളത്തിൽ നിന്ന് കയറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ പാപജീവിതത്തിൽ നിന്ന് എന്നെ രക്ഷിച്ചു എന്നല്ലേ അർത്ഥം. പാപമരണം എന്ന അർത്ഥമാണെന്ന് സ്പഷ്ടമാണല്ലോ. ദാവീദ് ജീവനോടിരുന്നപ്പോഴാണ് എന്റെ ജീവനെ പാതാളത്തിൽ നിന്ന് കരയറ്റിയിരിക്കുന്നു എന്ന് പ്രാർത്ഥിച്ചത്. എന്നെ പാസ് പറയുക, മരിക്കാതെ പാതാളത്തിൽ നിന്ന് എന്നെ കരയറ്റി എന്ന് ദാവീദ് പ്രാർത്ഥിച്ച എന്താ? അന്നാമ പറഞ്ഞു, ദാവീദ് പാപം ചെയ്ത് പാപമരണവും പാതാള ജീവിതാനുഭവം ഉണ്ടായപ്പോൾ അനുതപിച്ച് കണ്ണീർ കൊണ്ട് കിടക്കയെ നനച്ച് പ്രാർത്ഥിക്കുകയും ദൈവം കരുണ തോന്നി ദാവീദിൽ പ്രീതിപ്പെടുകയും ചെയ്തതിനെ നന്ദിയോടെ ഓർത്ത് സ്തോത്രം ചെയ്തുകൊണ്ടാണ് എന്റെ ആത്മാവിനെ പാതാളത്തിൽ നിന്നും കരയറ്റിയിരിക്കുന്നുവെന്ന് പ്രാർത്ഥിച്ചത്. സത്യവിശ്വാസികൾ ജീവിച്ചിരുന്നാലും വാങ്ങിപ്പോയാലും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിനാലാണ് നാമോ എന്നേക്കും യഹോവയെ വാഴ്ത്തുമെന്ന് പറഞ്ഞിരിക്കുന്നത്. റോമർ 8:6 വായിക്കാമോ?
ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവുമാകുന്നു.
ആത്മാവിന്റെ ചിന്ത ജീവനും സമാധാനവുമാണ് എന്ന് പറഞ്ഞാൽ അത് മരണം, ജഡത്തിന്റെ ചിന്തയാ മരണം എന്ന് പറയുന്നത്. മരിച്ചു എന്ന് പറഞ്ഞാല് അത് ജഡീകമായ ഒരു കാര്യം മാത്രമാണ്. ആത്മാവിന്റെ ചിന്ത ജീവനാ, നിത്യജീവനാ, അതിന് മരണമില്ല. ആത്മാവിന്റെ ചിന്ത എപ്പോഴും ജീവനാ, കേട്ടോ, നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാന വാക്യമാണ്. ആത്മാവ് എപ്പോഴും മരണത്തെ പറ്റിയല്ല ആത്മാവിന്റെ പ്രശ്നം. ആത്മാവിന്റെ പ്രശ്നം ജീവനാ, നിത്യജീവനും സമാധാനവുമാണ്. അത് തന്നെ 13 വാക്യത്തിലും പറയുന്നത്, അതും കൂടെ ഒന്ന് വായിച്ചേക്കാമോ? Romans 8:13. Romans 8:14.
നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും.
ആത്മാവിനാൽ നിങ്ങൾ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെ എന്ന് പറഞ്ഞ ജഡീകമായ ചിന്തകളെ എല്ലാം മരിപ്പിച്ച് എങ്കിൽ നിങ്ങൾ നിത്യമായിട്ട് ജീവിക്കും എന്ന് പറയാം. അപ്പോൾ ആത്മാവിന്റെ ചിന്ത ജീവനാണെന്നുള്ളത് സ്പഷ്ടമാക്കുകയും. അല്ല, പാസ്റ്റർ ചോദിച്ചു, ഒരുവൻ മരിച്ചാലും മരിക്കുകയില്ലെന്നും ജീവിച്ചിരിക്കുമെന്നുമാണോ പറയുന്നത്? സ്തോത്രം. ഉടനെ എന്നാ പറയാ, രണ്ടുവിധ മരണങ്ങളെ പറ്റി പറഞ്ഞത് മനസ്സിലായില്ലേ? ആത്മാവ് മരിക്കുകയില്ല, വിശ്വാസികളുടെ ആത്മാക്കൾ എന്നും എന്നും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കും. വിശ്വാസിക്ക് മരണം ഉറക്കം അത്രേ എന്നുള്ളത് പിന്നെ അന്നാമ പറയുക. ഇവിടെ എന്നെ റെഫറൻസ് ഇല്ലെങ്കിലും ഞാൻ പറയുന്ന റെഫറൻസ് ഒന്ന് വായിക്കാം. ലൂക്കോസ് 8:52.
എല്ലാവരും അവളെ ചൊല്ലി കരയുകയും മുറയിടുകയും ചെയ്തപ്പോൾ, കരയേണ്ട, അവൾ മരിച്ചില്ല, ഉറങ്ങുന്നത്രേ എന്ന് അവൻ പറഞ്ഞു.
ഉടനെ യേശുക്രിസ്തു ബാലികയെ ജീവൻ കൊടുക്കാൻ നേരം എല്ലാരും അവളെ ചൊല്ലി കരയുകയ. ഉടനെ യേശുക്രിസ്തു എന്നാ പറഞ്ഞേ? അവള് ഉറങ്ങുകയത്രേ. അപ്പൊ ഒരു വിശ്വാസിക്ക് മരണം ഒരു ഉറക്കമാണെന്ന് ഇവിടെ പറയുകയാ. അടുത്ത വാക്യം കൂടെ വായിച്ചേ, 53 കൂടെ വായിച്ചേ.
അവരോ അവൾ മരിച്ചുപോയി എന്ന് അറിയുക കൊണ്ട് അവനെ പരിഹസിച്ചു.
ഇത് തന്നെ ഇപ്പം ഓർത്തഡോക്സുകാര് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പം അല്ലാത്തൊരു ചുറ്റും നിന്ന് ചെയ്യുന്നത് ഇത് തന്നെ, പരിഹസിക്കുക, നമ്മളെ പരിഹസിച്ചോണ്ടിരിക്കുക. കാര്യം എന്നാ, അവർക്കറിയാം അവര് ശാരീരികമായി മരിച്ചുപോയതാ, പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ലെന്ന് അവരുടെ ചിന്ത. യേശു ക്രിസ്തുവിന്റെ ആത്മാവ് ഉള്ളിലുള്ളവൻ പറയും അവൻ മരിച്ചിട്ടില്ല, അവൻ ഉറങ്ങുകയത്ര. അതുകൊണ്ട് നമ്മള് ഡിപ്പാർട്ടഡ് സോൾസ് എന്നാ പറയുന്നത് അല്ലെ, വാങ്ങിപ്പോവുക എന്നാ. എന്ന് പറഞ്ഞാൽ കൊച്ചി എയർപോർട്ടിൽ നിന്ന് നമ്മൾ US യാത്ര ചെയ്ത് കഴിഞ്ഞാൽ കൊച്ചിയിൽ നമ്മളില്ല. അവിടുന്ന് നമ്മൾ വാങ്ങിപ്പോയി, അവിടുന്ന് ഡിപ്പാർട്ട് ചെയ്തു, എങ്ങോട്ട്? അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ വന്നു. അതായത് ആത്മാവിന്റെ കാര്യം ഇത് തന്നെയാ, മനുഷ്യന്റെ ആത്മാവിന്റെ കാര്യം ഇത് തന്നെയാ. ഡിപ്പാർട്ട് ചെയ്യുക, അത് ഡെത്ത് എന്നുള്ള വാക്കുകൊണ്ടല്ല ആത്മാവിനെ സൂചിപ്പിക്കുന്നത്. ശരീരത്തിന്റെ ഡെത്ത് പറയാം, ഡെത്ത് ഓഫ് ദി ബോഡി പറയാം, പക്ഷെ ആത്മാവിന്റെ കാര്യം നമ്മൾ സൂചിപ്പിക്കേണ്ടത് നിത്യജീവന്റെ അനുഭവത്തെ പറ്റിയാ പറയുക. വാങ്ങിപ്പോവുക എന്നുള്ള വാക്ക് അല്ലെങ്കിൽ നിദ്ര പ്രാപിക്കുക എന്നുള്ള വാക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. അപ്പൊ അത് അന്നമ്മ അർത്ഥത്തിൽ അത് പറയുക. ഇനി FKL 18 അന്നമ്മ വീണ്ടും പാസ്വേഡ് പറഞ്ഞ FKL 18:21-24 വരെ വായിച്ചാട്ടെ.
എന്നാൽ ദുഷ്ടൻ താൻ ചെയ്ത സകല പാപങ്ങളെയും വിട്ടുതിരിഞ്ഞ് എന്റെ ചട്ടങ്ങളെയൊക്കെ പ്രമാണിച്ച് നീതിയും ന്യായം പ്രവർത്തിക്കുന്നുവെങ്കിൽ അവൻ മരിക്കാതെ ജീവിച്ചിരിക്കും. അവൻ ചെയ്ത അതിക്രമങ്ങൾ ഒന്നിനെയും അവന് കണക്കിടുകയില്ല. അവൻ ചെയ്ത നീതിയാൽ അവൻ ജീവിക്കും. ദുഷ്ടന്റെ മരണത്തിൽ എനിക്ക് അല്പമെങ്കിലും താല്പര്യമുണ്ടോ? അവൻ തന്റെ വഴികളെ വിട്ടുതിരിഞ്ഞ് ജീവിക്കണമെന്നല്ലയോ എന്റെ താല്പര്യം എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്.
അപ്പൊ അങ്ങനെ ദൈവന്തമ്പുരാന്റെ ആഗ്രഹം ഇതാണ് എന്ന് പറയുക. അല്ലാമ പറഞ്ഞു ഈ വാക്യങ്ങൾ രണ്ടുതരണം മരണങ്ങളെ പറ്റിയും വ്യക്തമായി വിശദീകരിക്കുന്നു. പാസ്റ്റർക്ക് മനസ്സിലായില്ലേ? അപ്പൊ അവിടെ എന്താ പറയുന്നത്? ദുഷ്ടൻ താൻ ചെയ്ത സകല പാപങ്ങളെ ഉപേക്ഷിച്ച് എന്റെ ചട്ടങ്ങളൊക്കെയും പ്രമാണിച്ച് നീതിയും ന്യായവും പ്രവർത്തിക്കുന്നുവെങ്കിൽ അവൻ മരിക്കാതെ ജീവിക്കും. അവൻ ചെയ്ത അതിക്രമങ്ങളെ ഒന്നിനെയും കണക്കിടുകയില്ല. എന്നാൽ നീതിമാൻ തന്റെ നീതി വിട്ട് തിരിഞ്ഞ് നീതികേട് പ്രവർത്തിച്ച് ദുഷ്ടം ചെയ്യുന്ന സകല പ്ലേസതകളെയും ചെയ്യുന്നുവെങ്കിൽ അവൻ ജീവിച്ചിരിക്കുമോ? അവൻ ചെയ്ത നീതി ഒന്നും കണക്കിടുകയില്ല. അവൻ ചെയ്ത ദ്രോഹത്താലും പാപത്താലും അവൻ മരിക്കും എന്ന് പറയുകയാണ്. അപ്പോ ഇത് പറഞ്ഞു കൊടുത്തു. ഉടനെ പാസ്റ്റർ പറയുകയാണ്, അപ്പോൾ മരിച്ചവരായ സത്യവിശ്വാസികൾ അബോധാവസ്ഥയിലോ മൗനത്തിലോ അല്ലെന്നും അവർ ദൈവസന്നിധിയിൽ സ്വർഗീയ സന്തോഷങ്ങളിൽ വസിക്കുന്നുവെന്നുമാണോ പറയുന്നത്? അന്നാമ പറഞ്ഞു, അതെ അങ്ങനെയല്ലേ വേദവാക്യം. എന്റെ വചനം കേട്ട എന്നെ അയച്ചതിനെ വിശ്വസിക്കുന്നതിന് നിത്യജീവനുണ്ട്, അവൻ ന്യായവിധിയിലേക്ക് വരാതെ മരണത്തിൽ നിന്ന് നിത്യജീവനിലേക്ക് കടന്നിരിക്കും. യോഹന്നാൻ 5:24.
ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു.
ആ അവൻ മരണം ന്യായവിധിയിലേക്ക് പോകാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുക. ഇനി അടുത്ത വാക്യം 25-ാം വാക്യം.
ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നിരിക്കുന്നു.
ആ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നവർ ജീവിക്കും. അപ്പൊ അത് യേശുപുരാൻ അത് പറയുകയാ, അത് അവര് മരണം അവരെ തീണ്ടുകയില്ല, അവര് ഒരു നാളും മരണം കാണുകയില്ല എന്നുള്ള രക്ഷാ നിർണയം വാഗ്ദത്തങ്ങൾ ലഭിച്ചിട്ടുള്ള വിശ്വാസികളായ മരിച്ചവർ ദൈവത്തോടുകൂടി സ്വർഗീയ സന്തോഷങ്ങളിൽ വസിക്കുന്നത് മൗനതയാണോ? അവരെന്നും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു, ഇതാ ഞാൻ ലോകാവസാനത്തോളം സർവ്വ നാളുകളിൽ നിങ്ങളോടുകൂടി. മത്തായി 28:20 വായിക്കണമെന്നില്ല, ഇങ്ങനെയാണ്, ഞാനോ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെ ഉണ്ട്. എങ്കിൽ മരണാനന്തരം ഉള്ള ജീവിതം ഇല്ലെന്ന് വരുമോ എന്ന് ചോദിക്കുക. ഉടനെ പാസ്റ്റർ പറയുക, ദൈവവചനപ്രകാരം ജീവിക്കുന്നവർ മരിക്കില്ലേ? യോഹന്നാൻ 8:51 മുമ്പേ നമ്മൾ വായിച്ചതാ. അവിടെ രണ്ടാമ ആ വചനം പറയുക, എന്റെ വചനം ആചരിക്കുന്നവൻ ഒരു നാളും മരിക്കില്ല എന്ന് പറയുക. ഇനി അതിന്റെ ഒരു വിശദീകരണം ഞാനൊന്ന് പറയാം. യോഹന്നാൻ 21:22 വായിച്ചേ. യോഹന്നാൻ 21:20 കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ചു കേട്ട വേദഭാഗം. യോഹന്നാൻ എന്ന് പറഞ്ഞാൽ ഏവങ്കേലിയം വായനയായിരുന്നു. യോഹന്നാൻ 21:22.
യേശു അവനോട്, ഞാൻ വരുവോളം ഇവൻ ഇരിക്കണമെന്ന് എനിക്ക് ഇഷ്ടം, ഉണ്ടെങ്കിൽ അത് എനിക്ക് ഉണ്ടെങ്കിൽ അത് നിനക്കെന്ത്? നീ എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞു.
ആ ഞാൻ വരുവോളം ഇവൻ ഇരിക്കണമെന്ന് യോഹന്നാൻ കർത്താവ് സ്നേഹിക്കുന്ന യോഹന്നാനെ പറ്റി പറയുക, ഞാൻ വരുവോളം ഇരിക്കണമെന്നാണ് എനിക്ക് എന്റെ ഇഷ്ടമെങ്കിൽ നിനക്ക് എന്താ, നീ നിന്റെ കാര്യം നോക്ക് എന്ന് പത്രോസിനോട് പറയുക. ഉടനെ ബാക്കി അടുത്തത്.
ആകയാൽ ആ ശിഷ്യൻ മരിക്കയില്ല
എന്നൊരു ശ്രുതി
സഹോദരന്മാരുടെ ഇടയിൽ പറഞ്ഞു.
മതി മതി, അവൻ മരിക്കയില്ല എന്നൊരു ശ്രുതി. അതായത് യേശു പറഞ്ഞു, ഞാൻ വരുവോളം ഇവൻ ജീവിച്ചിരിക്കണമെന്ന, എന്റെ സെക്കൻഡ് കമ്മിങ് വരെ ഇവൻ ജീവിച്ചിരിക്കണമെന്ന എന്റെ ആഗ്രഹം, എങ്കിൽ നിനക്ക് എന്താ എന്ന് പത്രോസിനോട് ചോദിക്കുക യോഹന്നാനെ പറ്റി പറയുന്നത്. ഉടനെ ഈ യോഹന്നാൻ മരിച്ചു പോവുകയില്ല എന്നൊരു ചിന്താഗതി ആ ആൾക്കാരുടെ ഇടയിൽ അങ്ങുണ്ടായി എന്ന. പക്ഷെ അത് യോഹന്നാൻ മരിച്ചു, നമുക്കറിയാം യോഹന്നാൻ മരിച്ചു. യേശു ക്രിസ്തുവിന്റെ ആഗ്രഹം പക്ഷെ ഒരിക്കലും നശിച്ചു പോകത്തില്ലല്ലോ. ചുമ്മാതെ യേശു ചുമ്മാതൊന്നുമല്ലല്ലോ ഈ കാര്യങ്ങൾ പറയുന്നത്. അവൻ നിത്യജീവനുണ്ടെന്നാണ് പറയുന്നത് അല്ലെ? അപ്പം മരണത്തിനപ്പുറമായിട്ട് അവൻ സജീവമായിട്ട് നിൽക്കും എന്ന് പറയും. ഇതേ അർത്ഥത്തിലാണ് യേശു ക്രിസ്തു വീണ്ടും മറ്റൊരു വാക്യം കൂടി പറഞ്ഞായിരുന്നു. മർക്കോസ് 9:1 മാർക്ക് 9:1
പിന്നെ അവൻ അവരോട്, ദൈവരാജ്യം ശക്തിയോടെ വരുന്നത് കാണുമ്പോളും മരണം ആസ്വദിക്കാത്തവർ ചിലർ ഈ നിൽക്കുന്നവരിൽ ഉണ്ട് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു.
ഇത് വളരെ കൃത്യമായിട്ട് യേശു ക്രിസ്തു പഠിപ്പിച്ചതാ. ദൈവരാജ്യം ശക്തിയോടെ, അതെങ്ങനെ ശക്തിയോടെ വരുന്നേ? അവൻ പ്രധാന ദൂതന്റെ ശബ്ദത്തോടും എല്ലാ അകമ്പടികളോടും, നമുക്ക് കർത്താവിന്റെ 2 തിമോത്തിയോസ് നമ്മൾ വായിക്കുന്ന പോലെ കർത്താവിന്റെ 2-ാമത്തെ വരവ് വളരെ ശക്തിയോടുകൂടി, ദൈവരാജ്യം ശക്തിയോടുകൂടി അതുവരെയും ഈ നിൽക്കുന്നവര് പലരും മരണം ആസ്വദിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇവരാരും മരിച്ചു പോകരുതെന്നാണോ? അല്ല, മരണത്തിനപ്പുറം അവർക്ക് സജീവത ഉണ്ടായിരിക്കും എന്ന് പറയുകയാണ്. ഇത് തന്നെയാണ് യോഹന്നാന്റെ കാര്യത്തിലും പറഞ്ഞു. ഇത് തന്നെയാണ് എന്റെ വചനം ആയിരിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല എന്ന് പറഞ്ഞു. ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ല എന്ന് 11:26 യോഹന്നാൻ 11:26 പറഞ്ഞത്. ഇതെല്ലാം അന്നാമ പറഞ്ഞു. അവൻ ശാരീരികമായി മരിച്ച് ആത്മാവിൽ ജീവിച്ച് സ്വർഗീയ സന്തുഷ്ടിയിൽ എന്നേക്കും വസിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. 11:26 നമ്മൾ വായിച്ചതാണ്. യോഹന്നാൻ എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ല. ലോകവും അതിന്റെ മോഹം ഒഴിഞ്ഞു പോകുന്നു, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. 1 യോഹന്നാൻ 2:17 നമ്മൾ വായിക്കുന്ന ഇതാ, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. എന്നേക്കും ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ മരണം വരെ ഇരിക്കുന്നു എന്നാണോ? മരണത്തിനപ്പുറമായിട്ട് ഇരിക്കുന്നു അല്ലേ. ലോകവും അതിന്റെ മോഹം ലോകം ഒഴിഞ്ഞു പോകും. ലോകം ഒഴിഞ്ഞു പോയാലും ദൈവേഷ്ടം ചെയ്യുന്നവൻ എന്നേക്കും ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ ശാരീരികമായി അവൻ മരിച്ചാലും ആത്മീയമായി അവന് നിത്യജീവൻ ഉണ്ടെന്നുള്ള അർത്ഥം തന്നെയാ. വീണ്ടും അല്ലാമ 2-3 വാക്യങ്ങൾ കൂടി പറയുക. 6:4-5
അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. അവന്റെ
ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ട അനുഭവം. അപ്പം യേശുക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹത്വത്തിൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ, യേശുക്രിസ്തു എങ്ങനെ എഴുന്നേറ്റ് ഇപ്പൊ ആയിരിക്കുന്നു അതുപോലെ നാമും ജീവന്റെ പുതുക്കം. അപ്പോ മരണത്തിനപ്പുറമായ കാര്യം എന്ന് പറയുന്നത് യേശുക്രിസ്തു മൗനതയിലിരിക്കുവാണോ? അല്ല, യേശുക്രിസ്തു ഇപ്പോഴും പിതാവിന്റെ മഹത്വത്തിൽ ജീവിച്ചെഴുന്നേറ്റുവെങ്കിൽ നമുക്കുള്ള ജീവന്റെ അനുഭവം, ജീവന്റെ പുതുക്കത്തിന്റെ അനുഭവം എന്ന് പറയുന്നത് മൗനതയല്ല, അത് നിത്യജീവനാണെന്നുള്ളത് വളരെ വ്യക്തമായി അന്നാമ വിശദീകരിച്ചു കൊടുത്തു. ഇനി സങ്കീർത്തനം 18:21
ഞാൻ യഹോവയുടെ വഴികളെ പ്രമാണിച്ച് എന്റെ ദൈവത്തോട് ദ്രോഹം ചെയ്തതുമില്ല.
ഞാൻ യഹോവയുടെ വിധികളെ പ്രമാണിച്ചു, അതായത് ഞാൻ യഹോവയുടെ വഴികളെ പ്രമാണിച്ചു. അങ്ങനെ യഹോവയുടെ വഴികളെ പ്രമാണിച്ചാൽ എന്ത് ചെയ്യുമെന്നാ പറഞ്ഞ്? എന്റെ വചനം ആചരിക്കുന്ന ഒരു നാളും മരിക്കും. യോഹന്നാൻ 8:51 നമ്മൾ കണ്ടു, എന്റെ വചനം ആചരിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല. അപ്പൊ ഞാൻ യഹോവയുടെ വഴികളെ പ്രമാണിച്ച് നടന്നാൽ എനിക്കെന്താ ഗുണം? ഞാൻ ഒരിക്കലും മരണം ആസ്വദിക്കുകയില്ല, മരണത്തിനപ്പുറമായി ഞാൻ സജീവമായിരിക്കും എന്നുള്ളത് വിശദീകരിച്ചു കൊടുക്കുക. വീണ്ടും പറയുക, ലൂക്കോസ് 20:32 കൂടി വായിക്കണം എന്ന് പറയുക. ലൂക്കോസ് 20:32 ഒന്ന് വായിച്ചു.
ഒടുവിൽ സ്ത്രീയും മരിച്ചു.
ബാക്കി വായിച്ചു.
എന്നാൽ പുനരുത്ഥാനത്തിൽ അവൾ അവരിൽ ഏവന് ഭാര്യയാകും, 7 പേർക്കും ഭാര്യയായിരുന്നുവല്ലോ. അതിന് യേശു ഉത്തരം പറഞ്ഞത്, ഈ ലോകത്തിന്റെ മക്കൾ വിവാഹം കഴിക്കുകയും വിവാഹത്തിന് കൊടുക്കുകയും ചെയ്യുന്നു, എങ്കിലും ആ ലോകത്തിലും മരിച്ചവരിൽ നിന്നുള്ള പുനരുത്ഥാനത്തിനും യോഗ്യരായവർ വിവാഹം കഴിക്കുകയുമില്ല, വിവാഹത്തിന് കൊടുക്കപ്പെടുകയുമില്ല. അവർക്ക് ഇനി മരിപ്പാനും കഴിയുകയില്ല. അവർ പുനരുത്ഥാന പുത്രന്മാരാകയാൽ ദൈവദൂതതുല്യരും ദൈവപുത്രന്മാരും ആകുന്നു.
അവർ പുനരുദ്ധാനം ചെയ്യുന്നവരെങ്ങനെയാണെന്ന് പറഞ്ഞു, അവർ ദൈവദൂതതുല്യരും ദൈവപുത്രന്മാരും, ദൈവദൂതന്മാരെ പോലെ. ഇനി അതിന്റെ കുറച്ചുകൂടെ വിശദീകരണം യേശുമ്പുരാൻ നൽകാം. 37-ാം വാക്യത്തിൽ അടുത്ത വാക്യം വായിച്ചു.
മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നു എന്നതോ മോശയും ഉൾപ്പെടർപ്പ് ഭാഗത്ത് കർത്താവിനെ അബ്രഹാമിന്റെ ദൈവവും ഇസഹാസിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവും എന്ന് പറയുന്നതിനാൽ സൂചിപ്പിച്ചിരിക്കുന്നു. ദൈവമോ മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവമത്രേ, എല്ലാവരും അവന് ജീവിച്ചിരിക്കുന്നുവല്ലോ.
അതാ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവം എന്ന് പറയുന്നതിനാൽ സൂചിപ്പിച്ചിരിക്കുന്നു. അപ്പൊ പുനരുദ്ധാനത്തെ പറ്റി യേശു വിശദീകരണം കൊടുക്കുക. പുനരുദ്ധാനം ഇല്ല എന്ന് പറയുന്ന സാധൂക്കിരിൽ ചിലർ അടുത്തു വന്ന് അവനോട് ചോദിച്ച കാര്യം 27-ാം വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നു. അതൊക്കെ നമുക്ക് അറിയാമല്ലോ, അതുകൊണ്ട് ഞാൻ വിശദീകരിക്കാൻ. അപ്പൊ പുനരുദ്ധാനം ഇല്ല എന്ന് പറഞ്ഞിരുന്ന സാധൂക്കിരോട് യേശുക്രിസ്തു പറയുകയാണ്, പുനരുദ്ധാനമുണ്ട്. എന്തെന്നാൽ അവൻ അബ്രഹാം പുനരുദ്ധാനത്തിൽ അവര് ദൈവദൂതതുല്യന്മാരാണ്, അവര് ദൈവപുത്രന്മാരാണ്. വീണ്ടും വിശദീകരണം കൊടുക്കുക. മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നു എന്നതോ എങ്ങനെ, ഏതുപോലെയാ? മോശയും മുൾപ്പടർപ്പ് ഭാഗത്ത് കർത്താവിനെ എന്ത് വിളിച്ചു? അബ്രഹാമിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം എന്ന് പറയുന്നതിനാൽ സൂചിപ്പിച്ചിരിക്കുന്നു. ദൈവമോ മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവം അത്രേ, എല്ലാവരും അവന് ജീവിച്ചിരിക്കുന്നുവല്ലോ എന്ന് പറയുക. അപ്പോൾ പുനരുദ്ധാനമുണ്ട്, അബ്രഹാമും ഇസഹാക്കും യാക്കോബും ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു, എല്ലാവരും അവന് ജീവിച്ചിരിക്കുന്നു. ഇത് ഈ ഒറ്റ വാക്യം മതിയല്ലോ. പിന്നെ ഈ പെന്തക്കോസ്തുകാരുടെ നറുക്കത്തിനൊന്നും യാതൊരു അർത്ഥവുമില്ല. ഇത് നിങ്ങൾ അത് അറിഞ്ഞിരിക്കണം, വളരെ കൃത്യമായി നിങ്ങൾ അറിഞ്ഞിരിക്കണം. അബ്രഹാമിന്റെ ഇസഹാക്കിന്റെ യാക്കോബിന്റെ ദൈവമാണ്. അവൻ മരിച്ചവരുടെ ദൈവമല്ല, അവൻ ജീവനുള്ളവരുടെ ദൈവമാണ് എന്ന് പറഞ്ഞാൽ അബ്രഹാമും ഇസഹാക്കും യാക്കോബും സ്റ്റിൽ ദേ ആർ ലിവിങ്, അവരിപ്പോഴും ജീവിച്ചിരിക്കുന്നു. അവന് എന്നിട്ട് പറയുക എല്ലാവരും അവന് ജീവിച്ചിരിക്കുന്നല്ലോ. എല്ലാവരും മരണം, യേശുക്രിസ്തുവിന്റെ ഒന്നും മരണമെന്ന് പറഞ്ഞൊരു സംഭവമേ ഇല്ല. നമ്മുടെ ശരീരത്തിലിരുന്നാലും ശരീരം വിട്ടാലും ദൈവത്തിന് നമ്മുടെ ആത്മാവാണ് പ്രശ്നം. പട്ടിക്കോ കൊച്ചിക്കോ കൊടുക്കാത്തത് നൽകി നമുക്കാ ആത്മാവിനെ, നമ്മുടെ നാസാരംഭങ്ങളിൽ ആത്മാവിനെ നൽകി. ആ ആത്മജീവനാണ് ദൈവത്തിന്റെ മുൻപിൽ പ്രശ്നം. ശാരീരികമായ മരണം ദൈവത്തിന്റെ ഒരു പ്രശ്നമല്ല. നമ്മുടെ പ്രശ്നവും മരണമല്ല, നമ്മുടെ പ്രശ്നം ജീവനാണ്, അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പാണ് എന്നൊക്കെ നമ്മൾ ഓർക്കണം വായിക്കുമ്പോ. എല്ലാവരും അവന് ജീവിച്ചിരിക്കുന്നുവല്ലോ എന്നുള്ള വാക്യം വായിപ്പിച്ചു. ഉടനെ പാസ്റ്റർ പറയുകയാണ്, പാസ്റ്റർ ആ വാക്യം വായിച്ചു, ദൈവം മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവം അത്രേ, എല്ലാവരും അവന് ജീവിച്ചിരിക്കുന്നുവല്ലോ. മത്തായി 22:31-33 ഇതേ വാക്യം തന്നെ ആവർത്തിച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ, വായിക്കണമെന്നില്ല. ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമാകുന്നു എന്ന് അവൻ അരുളി ചെയ്യുന്നു. എന്നാൽ അവൻ മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവം അത്രേ. അപ്പോൾ അന്നാമ്മ ചോദിച്ചു, അബ്രഹാമും ഇസഹാക്കും യാക്കോബും കർത്താവിന്റെ കാലത്ത് ജീവിച്ചിരുന്നവരായിരുന്നോ, ജീവിച്ചിരുന്നായിരുന്നോ? ഉടനെ പാസ്റ്റർ പറഞ്ഞു, അല്ല, അനേകം തലമുറകൾക്ക് മുമ്പേ അവർ മരിച്ചിരുന്നു. പറഞ്ഞു, അന്നാമ്മ പറയുകയാ, ദൈവം മരിച്ചവരുടെ ദൈവമല്ലെന്നും എന്നാൽ മരിച്ചവരായ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാണെന്നും പറയുന്നത് പരസ്പര വിരുദ്ധമായി തോന്നുന്നില്ല പാസ്റ്ററെ? ഉടനെ പാസ്റ്റർ ചോദിച്ചു, നിശ്ചയമായും, അതിന്റെ വ്യാഖ്യാനം എന്താണ്? അന്നാമ്മ പറഞ്ഞു, ആ പിതാക്കന്മാരുടെ മരണ അനന്തരം ശരീരം മണ്ണോട് മണ്ണായി മാറിയെങ്കിലും വിശ്വാസികളായ ആ പിതാക്കന്മാർ ഉൾപ്പെടെയുള്ള വാങ്ങിപ്പോയ ദൈവമക്കൾ ദൈവത്തിന് മുമ്പാകെ മരിച്ചവരല്ലെന്നും അവർ ദൈവത്തിന് ജീവനുള്ളവരാണെന്നും മൗനതയിലിരിക്കുകയല്ലെന്നും അവരുടെ പേരുകൾ ദൃഷ്ടാന്തമായി പറഞ്ഞുകൊണ്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. അവൻ മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവമാകുന്നു. മർക്കോസ് 12:27 വായിച്ച്, മർക്കോസ് 12:27,
അവൻ മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവമത്രേ. നിങ്ങൾ വളരെ തെറ്റിപ്പോകുന്നു.
നിങ്ങൾ വളരെ തെറ്റിപ്പോകുന്നു കണ്ടോ. പെന്തക്കോസ്തുകാരോട് നമുക്കും പറയാനുള്ളത് തന്നെ, നിങ്ങൾ വളരെ തെറ്റിപ്പോകുന്നു. അവൻ മരിച്ചവരുടെ ദൈവമല്ല, അവൻ ജീവിച്ച മരിച്ചവരും അവനതയിൽ ഇറങ്ങിയവരെന്ന് പറഞ്ഞൊരു കാറ്റഗറി കർത്താവിനില്ല. അവൻ ജീവനുള്ളവരുടെ ദൈവമാണ്, എല്ലാവരും അവൻ ജീവിച്ചിരിക്കുകയാണ് എന്ന് പറയുക. നിങ്ങൾ വളരെ തെറ്റിപ്പോകുന്നു. ദൈവിക സത്യങ്ങൾ ശരിയായി പഠിക്കാതെ മുറിവാക്യങ്ങൾ കാണിച്ച് സത്യത്തെ മറയ്ക്കുന്നവരോട് കർത്താവ് കൽപ്പിക്കുന്നതാണ്, നിങ്ങൾ വളരെ തെറ്റിപ്പോകുന്നുവെന്ന്. ഇനി യോഹന്നാൻ 8:56 വായിച്ചു, യോഹന്നാൻ 8:56,
നിങ്ങളുടെ പിതാവായ അബ്രഹാം എന്റെ ദിവസം കാണും എന്നുള്ളത് കൊണ്ട് ഉല്ലസിച്ചു, അവൻ കണ്ട് സന്തോഷിച്ചിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു.
എന്റെ ദിവസം കാണും എന്നുള്ളത് കൊണ്ട് ഉല്ലസിച്ചു, നിങ്ങളുടെ പിതാവായ അബ്രഹാം അവൻ കണ്ടു സന്തോഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അബ്രഹാം കണ്ട് അവന് സന്തോഷമുണ്ടായി, എലൈവ് എന്നുള്ള കാര്യമാണ് എന്ന് നാം വിശദീകരിക്കുക. റോമർ 8:38 ഒരു പ്രധാനപ്പെട്ട മറ്റൊരു വാക്യമാണ്. Romans 8:38
മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ജീവത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു വിലയോ യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു.
അതായത് യേശുക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് മരണമോ ജീവനോ, അതായത് ഒരു പ്രശ്നമേ അല്ല ദൈവത്തിന്, അതൊരു പ്രശ്നമല്ല മരണവും ജീവനും, ഇതൊന്നും കർത്താവ് പ്രശ്നമല്ല, ഇതൊന്നും ദൈവത്തിനോടുള്ള സ്നേഹത്തിൽ നമ്മളെ വേർതിരിക്കുന്ന കാര്യമല്ല എന്ന് പറയുക. 2 കൊരിന്ത്യർ 5:8
ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോട് കൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു.
5:6 എന്താ പറഞ്ഞേക്കുന്നത്? 6-ാം വാക്യത്തിൽ എന്തായിരുന്നു?
ആകയാൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോട് കൂടെ അതെന്ന പരദേശികളായിരിക്കുന്നു എന്നറിയുന്നു.
ഞങ്ങൾ ശരീരത്തിലിരിക്കുമ്പോൾ കർത്താവിൽ നിന്ന് അകന്ന പരദേശികളാ. ശരീരം വിട്ടുകഴിഞ്ഞാൽ കർത്താവിനോട് ചേർന്നിരിക്കുക, ഇത് അതല്ലേ? അതുകൊണ്ട് ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോട് കൂടെ വസിപ്പാൻ, ശരീരം വിട്ടാൽ കർത്താവിനോട് കൂടെ വസിക്കുക, അല്ലാതെ അവിടെ പോയി മൂങ്ങാമൂളിയായിട്ട് കിടക്കുമല്ല, മൗനത ഇരിക്കുമല്ല. മനസ്സിലായോ? ഇത് അന്നമ്മ പറഞ്ഞു കൊടുക്കുക. അപ്പൊ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നിടത്തോളം കാലം കർത്താവിൽ നിന്ന് അകന്നിരിക്കുകയാണ്, ശരീരം വിട്ട് കഴിഞ്ഞാൽ കർത്താവിനോട് കൂടെ വസിക്കുകയാണെന്ന് പറയുക. അതുകൊണ്ട് ഞങ്ങൾ ശരീരം വിട്ട് കർത്താവിന്റെ അടുക്കൽ സ്തുതി ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് പറയുക. ഉടനെ പാസ്റ്റർ ചോദിച്ചു, ദൈവമക്കളായി ജീവിച്ചവർക്ക് ജഡീക മരണാനന്തരം ജീവിക്കാൻ സാധിക്കുമെങ്കിലും സംസാരശക്തി ഉണ്ടാകുമോ? ഉടനെ പുള്ളി അടുത്ത വിഷയം എടുത്തിട്ടു, ഉടനെ ജീവിക്കാൻ സാധിക്കും എന്നുള്ള മനസ്സിലായല്ലോ. അങ്ങനെ ജീവിക്കുമ്പം പിന്നെ വർത്തമാനം പറയാൻ പറ്റുമോ എന്നുള്ള ചോദ്യമായി. ഇങ്ങനെ കുടുംബ ചോദ്യങ്ങളാണല്ലോ അവരുടെ കയ്യിലെ പരിപാടി എന്ന് പറയുന്നത്. എന്തായാലും സംസാരശക്തി ഉണ്ടാകുമോ എന്ന് ചോദിക്കുക. പിന്നെ അന്നമ്മ പറഞ്ഞു, എബ്രായർ 11:4 വായിച്ചാട്ടെ എന്ന് അന്നമ്മ പറഞ്ഞു.
വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കായിന്റേതിലും ഉത്തമമായി യാഗം കഴിച്ചു, അതിനാൽ അവന് നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ചു. ദൈവം അവന്റെ വഴിപാടിനെ സാക്ഷ്യം കൽപ്പിച്ചു. മരിച്ച ശേഷവും അവൻ വിശ്വാസത്താൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു.
മരിച്ച ശേഷവും വിശ്വാസത്താൽ അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയുക. അപ്പോൾ വളരെ കൃത്യമായി ലിറ്ററലി തന്നെ ഇതിന്റെ അർത്ഥം പാസ്റ്റർക്ക് പാസ്റ്ററെ കൊണ്ട് തന്നെ വായിപ്പിച്ചു. മരിച്ച ശേഷവും ഹാബേല് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളത്. അന്നമ്മ ചോദിച്ചു, പാസ്റ്റർക്ക് എന്തു തോന്നുന്നു, ഈ വാക്യത്തിൽ നിന്ന് മരിച്ചവർക്ക് സംസാര ശക്തി ഉണ്ടെന്ന് ബോധ്യമായോ? ഇനിയും പറയാം. ലൂക്കോസ് 16:25 വായിക്കട്ടെ.
അബ്രഹാം, മകനെ, നിന്റെ ആയുസ്സിൽ നിന്ന് അന്നയും ലാസർ ഔവണ്ണം തിന്മയും പ്രാപിച്ചു എന്ന് ഓർക്ക.
സംഭവം നമുക്ക് വളരെ വ്യക്തമാണ്. ധനവാന്റെ ലാസറിന്റെ കഥയില് യേശു ക്രിസ്തു തന്നെ പറഞ്ഞ കഥയാണ്. യേശു ക്രിസ്തു പറയുന്നത് സ്വർഗത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അവനല്ലാതെ ചുമ്മാതെ എന്തെങ്കിലും എടുത്ത് പറയത്തില്ല. വളരെ കൃത്യമായി മരണാനന്തരമുള്ള സംഭവത്തെ പറ്റി യേശു ക്രിസ്തു തന്നെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്ന ആ ഉപമയിൽ, ആ സംഭവത്തിൽ അബ്രഹാം ഇപ്പോൾ ദേ ആ ധനവാനായ മനുഷ്യനോട് സംസാരിക്കുന്നതായിട്ട്, ധനവാൻ സംസാരിക്കുന്നതായിട്ട്, അബ്രഹാം സംസാരിക്കുന്നതായിട്ട് ഇത് പറഞ്ഞത് യേശു ക്രിസ്തു തന്നെ പറഞ്ഞതാണ് എന്ന് പാസ്റ്ററെ കൊണ്ട് തന്നെ വായിപ്പിച്ചു. അന്നാമ എന്നിട്ട് അതിന്റെ വിശദീകരണം കൊടുത്തു. ഇവിടെ രണ്ട് കാര്യങ്ങൾ വെളിവാകുന്നു. ധനവാന്റെയും ലാസറിന്റെയും ഇഹലോക ജീവിത വൃത്താന്തങ്ങൾ നേരത്തെ മരിച്ചവനായ അബ്രഹാം അറിയുന്നു. അപ്പോൾ ധനവാന്റെയും ലാസറിന്റെയും, അബ്രഹാമിന് എത്രയോ കാലഘട്ടത്തിന് ശേഷം നടന്ന സംഭവം, അതല്ല അബ്രഹാം അറിയുന്നു എന്ന് ഇത് യേശു ക്രിസ്തു തന്നെ വെളിവാക്കിയ ഉപമയാണല്ലോ. അല്ലാതെ ആരാണ്ട് വേറെ ആരാണ്ട് മെനഞ്ഞുണ്ടാക്കിയ കഥയല്ല. അപ്പോൾ ഇത് വളരെ കൃത്യമായി അബ്രഹാമിന് ഈ ന്യായവിധി കാര്യത്തിലും ദൈവത്തോട് യേശു ക്രിസ്തുവിനോടൊപ്പമുള്ള ന്യായവിധി കാര്യത്തിലും ഒക്കെ പിതാക്കന്മാർക്കൊരു ഒരു ഒരു പാർട്ടുണ്ടെന്നും അബ്രഹാമിന്റെ മടി, ദ ലാപ്പ് ഓഫ് എബ്രഹാം, അല്ലെങ്കിൽ ബോസം ഓഫ് എബ്രഹാം എന്നുള്ള അവരുടെ കൺസെപ്റ്റ് വളരെ ശക്തമാണെന്നും അത് സജീവമാണെന്നും, അവൻ അബ്രഹാമിന്റെ ഇസാക്കിന്റെ യാക്കോബിന്റെ ദൈവമാണെന്നും, അവൻ എല്ലാവരും ജീവിച്ചിരിക്കുകയാണെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ യേശു ക്രിസ്തു തന്നെ പറഞ്ഞാണെന്നുള്ള നമുക്കറിയാം. അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങളാണ്, ധനവാന്റെയും ലാസറിന്റെയും ഇഹലോക ജീവിത വൃത്താന്തങ്ങൾ നേരത്തെ മരിച്ചവനായ അബ്രഹാം അറിയുന്നു. രണ്ട്, മരിച്ചവനായ അബ്രഹാം മരിച്ചവനായ ധനവാനോട് സംസാരിക്കുന്നു. എന്താ വാസ്തവേ, മരിച്ചവർക്ക് സംസാര ശക്തി ഉണ്ടോ? അപ്പൊ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. മൂന്നാമത് ഇനിയും പറയാം എന്ന് പറഞ്ഞിട്ട് 1 Samuel 28:11-19 അത് ഇച്ചിരി ദീർഘമുള്ള വേദഭാഗമായതുകൊണ്ട് വായിക്കണമെന്നില്ല. സംഭവം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. സൗൽ രാജാവ് എന്താണ് സംഭവിച്ചതെന്നും ഇനി എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നും മരിച്ചുപോയ ശമുവേൽ പ്രവാചകനെ വിളിച്ചു വരുത്തിയിട്ട് അഭിപ്രായം ചോദിക്കുന്ന, ആത്മാവിനെ വിളിച്ചു വരുത്തി അഭിപ്രായം ചോദിക്കുന്ന ഒരു സംഭവമാണ് 1 Samuel 28:11-19 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. ആ ഭാഗം വായിപ്പിച്ചതിന് ശേഷം നിങ്ങൾ പിന്നീട് വായിച്ചു നോക്കിയാൽ മതി. സൗൽ രാജാവിന് എന്ത് ഭവിച്ചുവെന്നും ഭാവിയിൽ ഇനി എന്ത് സംഭവിക്കാൻ പോകുന്നുവെന്നും മുമ്പേ മരിച്ചുപോയ ശമുവേൽ പറയുന്ന ഭാഗമാണ്. ഉടനെ അന്നാമ എന്നിട്ട് പറയുക, ഇവിടെയും രണ്ട് കാര്യങ്ങൾ വ്യക്തമാകുന്നു. ഒന്ന്, മരിച്ചുപോയ ശമുവേൽ സംസാരിക്കുന്നു. രണ്ട്, ഭൂമിയിൽ നടക്കുന്നതും നടക്കുവാനിരിക്കുന്നതുമായ കാര്യങ്ങൾ കൂടി മരിച്ചവരെ അറിയുന്നു. ആ ഭാഗം വിശദീകരിച്ചിട്ട് പറയുന്നത് ഇതുവരെ എന്ത് സംഭവിച്ചു എന്ന് അവർക്കറിയാം, ഇനി ഭാവിയിൽ എന്ത് സംഭവിക്കാൻ പോകുന്നു. ശമുവേലിന്റെ ആത്മാവ് വന്നിട്ട് ശൗലിനോട് പറയുകയാണ്, നിന്റെ പിന്നെ രാജത്വം നിന്നിൽ നിന്ന് പറിച്ചു കീറി മറ്റൊരാൾക്ക് നൽകും എന്ന് പറയാം. അതിനുശേഷമാണ് ദാവീദിന് അത് ലഭിക്കുന്നതെന്നുള്ളത് നമുക്കറിയാം. ഇപ്പൊ ശൗല് നെടുനീള വീണ് ശമുവേലിന്റെ മുൻപാകെ വീണ് പ്രാർത്ഥിക്കുന്നതായിട്ടൊക്കെ നമ്മൾ അവിടെ കാണുന്നുണ്ട്. അപ്പോൾ മരിച്ചുപോയ ശമുവേൽ ഭൂമിയിൽ നടക്കുന്നതും നടക്കുവാനിരിക്കുന്നതുമായ കാര്യങ്ങൾ കൂടി മരിച്ചവരറിയുന്നു എന്നുള്ളത് അന്നാമ വിശദീകരിച്ചു. ഉടനെ പാസ്റ്റർ ചോദിച്ചു, അന്നാമേ, പുതിയ നിയമത്തിൽ ഇതിന് മറ്റ് തെളിവുകളുണ്ടെങ്കിൽ അറിഞ്ഞാൽ കൊള്ളാം. ഇപ്പൊ പഴയ നിയമം പറഞ്ഞുകൊണ്ട് പുള്ളിക്ക് വലിയ ബോധിച്ചില്ലെന്ന് തോന്നുന്നു. ഉടനെ വീണ്ടും പറയുക, പുതിയ നിയമത്തിൽ ഇതിന് എന്തെങ്കിലും വിശദീകരണം വേറെ വാക്യങ്ങളുണ്ടെങ്കിൽ അറിഞ്ഞാൽ കൊള്ളാം എന്ന് പറയുക. ഉടനെ അന്നാമ്മ പറഞ്ഞു, ലൂക്കോസ് 9:23 മുതലുള്ള വാക്യങ്ങൾ വായിക്കാനായിട്ട് പറഞ്ഞു. ലൂക്കോസ് 9:23 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു.
പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത്, എന്നെ അനുഗമിക്കാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾതോറും തന്റെ ക്രൂശ് എടുത്തും കൊണ്ട് എന്നെ അനുഗമിക്കട്ടെ.
ഒരു 30-ാം വാക്യം മുതൽ വായിച്ചു. 30 മുതൽ.
രണ്ട് പുരുഷന്മാർ അവനോട് സംഭാഷിച്ചു, മോശയും ഏലിയാവും തന്നെ. അവർ പ്രത്യക്ഷരായി അവൻ എരിശിലേമിൽ സ്ഥാപിക്കാനുള്ള നിര്യാണത്തെ കുറിച്ച് സംസാരിച്ചു.
അവര് പിന്നെ യേശു ക്രിസ്തുവിന് പിന്നെ ഇനി ഉണ്ടാകാനുള്ള കഷ്ടാനുഭവത്തെ പറ്റി മോശയും ഏലിയാവും ട്രാൻസ്ഫിഗറേഷന്റെ സംഭവത്തെ പറ്റി പറയുകയാണ്. നിങ്ങൾക്ക് ഈ സംഭവം അറിയാവുന്നതാണ്. അവനെ യോഹന്നാനെയും പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിപ്പാൻ മഴ കയറി. പ്രാർത്ഥിക്കുമ്പോൾ മുഖത്തിന്റെ ഭാവം മിന്നി ഉടുപ്പും മിന്നുന്ന വെള്ളയായി തീർന്നു. രണ്ട് പുരുഷന്മാർ അവനോട് സംസാരിച്ചു, മോശയും ഏലിയാവും തന്നെ. അവർ തേജസ്സിൽ പ്രത്യക്ഷരായി അവൻ എരിശിലേമിൽ സ്ഥാപിക്കാനുള്ള നിര്യാണത്തെ കുറിച്ച് സംസാരിച്ചു. നോക്കൂ, ഇനി ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യത്തെ പറ്റിയും കൂടെ ശമൂവേലിന്റെ ആത്മാവ് മാത്രമല്ല മോശയും ഏലിയാവും വന്ന് സംസാരിക്കുന്നതും വളരെ കൃത്യമായിട്ട് ശിഷ്യന്മാര് കണ്ടു എന്ന് പുതിയ നിയമത്തിൽ തന്നെ എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പൊ മോശയും ഏലിയാവും വന്ന് കർത്താവിനോട് സംസാരിച്ച ഭാഗമാണിത്. ഉണ്ണ എന്നാമ ചോദിച്ചു, മോശയും ഏലിയാവും കർത്താവിന്റെ കാലത്ത് ജീവിച്ചിരുന്നവരാണോ? പാസ്റ്റർ പറഞ്ഞു, അല്ല, അനേകം തലമുറകൾക്ക് മുമ്പേ ജീവിച്ചിരുന്നവരാണ്. അന്നമ്മ പറയുകയാണ്, വളരെ വർഷങ്ങൾക്ക് മുമ്പേ മരിച്ചുപോയ മോശയും ഏലിയാവും വന്ന് കർത്താവിനോട് സംസാരിച്ചില്ലേ? മരിച്ചവർക്ക് സംസാരശക്തി ഉണ്ടോ? അവർ മകളിലാണോ? ഉടനെ പാസ്റ്റർ പറയുകയാണ്, സംസാരിക്കാൻ കഴിയുമെന്ന് സമ്മതിക്കാം. അപ്പൊ ഇപ്പൊ പുള്ളി രണ്ട് കാര്യം സമ്മതിച്ചു. ഒന്ന്, ജീവനുണ്ടെന്ന് സമ്മതിച്ചു. ജീവനോ, അവർക്ക് ജീവനുണ്ടെങ്കിൽ അവർ സംസാരിക്കും എന്നുള്ളത് സമ്മതിച്ചു. പക്ഷെ മോശയും ഏലിയാവും വലിയ പരിശുദ്ധന്മാരും പ്രവാചകന്മാരും ആയിരുന്നത് കൊണ്ട് അവർക്കത് സാധിച്ചു എന്ന് വരാം. എന്നാൽ സാധാരണക്കാരായ മരിച്ചവർക്ക് ഇത് സാധ്യമാണോ? അതിന് തെളിവുണ്ടോ? അത് പറയുന്നതിന് മുൻപേ ഞാൻ പിന്നെ നിങ്ങളോട് ഒരു കാര്യം കൂടി, ഒരു പ്രാവശ്യം നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള എങ്കിലും ഒരു പ്രാവശ്യം കൂടി വിശദീകരിക്കാം. ഈ യേശു ക്രിസ്തുവിന്റെ ട്രാൻസ്ഫിഗറേഷന്റെ സമയത്ത് നടന്നതാണ് ഈ സഭയുടെ ഏറ്റവും മനോഹരമായ ചിത്രം അവിടെ. അതായത് നമ്മളിപ്പോ വിശ്വസിക്കുന്നത്, നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ ഏറ്റു പറയുന്നത് എന്താ? കർത്താവിന്റെ രണ്ടാമത്തെ വരവിനായിട്ട് നമ്മൾ നോക്കി പാർക്കുക. ഇപ്പം കർത്താവ് വന്നാൽ, ഇപ്പൊ നമ്മൾ, ഞാൻ ഈ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ ശ്രവിക്കുന്നു, നമ്മൾ ദൈവവചനത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കർത്താവ് വരുവാണെങ്കിൽ സംഭവിക്കുന്നത് എന്താ? നമ്മൾ ആരും മരിച്ചു പോയിട്ടില്ല അല്ലേ? നമ്മൾ മരിച്ചില്ല. ഇപ്പൊ കർത്താവ് വരുവാണെങ്കിൽ സംഭവിക്കുന്നത്, മരിച്ചുപോയവർ അക്ഷയരായി, അത് 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, മരിച്ചുപോയവർ അക്ഷയരായിട്ട് ഉയർത്തെഴുന്നേൽക്കും, ജീവനോടിരിക്കുന്ന നാം നമുക്ക് എന്നാ പറ്റുമെന്നാ പറയുന്നേ? രൂപാന്തരപ്പെടുകയും ചെയ്യുമെന്നാ വായിക്കുന്നത് അല്ലേ? മരിച്ചുപോയവർക്ക് ഒരു ശരീരം കർത്താവ് കൊടുക്കും. നമ്മുടെ ഈ ശരീരവും അതൊരു രൂപാന്തരം ഉണ്ടാകും. ഈ ശരീരം കൊണ്ട് കയറാൻ പറ്റത്തില്ല. ഈ ഒറിജിനൽ സിന്നില് പിറന്നതായ ഈ ശരീരം അതും കൊണ്ട് കയറാൻ പറ്റത്തില്ല. എന്നാൽ പുതിയ ഒരു ശരീരം കർത്താവ് നമുക്ക് നൽകും. അതിനുവേണ്ടിയാണ് മാമോദീസയുടെ റൂസ്മയും മോറോന അഭിഷേകവും സ്വീകരിച്ച് കർത്താവിന്റെ ശരീരരക്തങ്ങളിൽ പങ്കെടുത്ത് നമ്മൾ മുൻപിലേക്ക് പോകുന്നത്. അത് ചെയ്തിട്ടുള്ളവർക്ക്, മരിച്ചുപോയവർക്ക് പുതിയ ശരീരം കർത്താവ് കൊടുക്കും. ജീവനോടിരിക്കുന്ന നമുക്കും രൂപാന്തരപ്പെട്ട ഒരു ശരീരം കർത്താവ് നൽകും. എന്നിട്ടാണ് നമ്മളെല്ലാവരും, ജീവനോടിരിക്കുന്നവരും മരിച്ചവരും എല്ലാം കർത്താവിനോട് ചേർന്ന് നിൽക്കുമെന്ന് പറയുന്നതായ കാര്യം അതാണ്. അതുകൊണ്ട് ഇവിടെ നിന്ന് നോക്കി സഭയുടെ വലിയ ചിത്രമാണ്. എപ്പോഴും അവര് സജീവതയില്ല, എപ്പോഴും സംബന്ധിച്ചുകൊണ്ടിരിക്കുക. ജീവനോടിരിക്കുമ്പോൾ മാത്രം നമ്മൾ കർത്താവിനെ വിളിക്കുകയല്ല, മരിച്ചുപോയവരും കർത്താവിനെ പിന്നെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിന് വളരെ കൃത്യമായി മോശയുടെയും ഏലിയാവിന്റെയും ഉദാഹരണം എന്താണെന്ന് ചോദിച്ചാൽ, മോശ മരിച്ച് അടക്കപ്പെട്ട വ്യക്തിയാ, ഏലിയാവോ മരണം കാണാത്ത വ്യക്തിയാ. മനസ്സിലായോ? അവര് ഒരാൾ എന്ത് ചെയ്തു? ശരീരത്തോടുകൂടി സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. അതാണ് നമ്മൾ വായിക്കുന്നത്, ഏലിയാവിന്റെ ശരീരം മരണം കണ്ടിട്ടില്ല. മനസ്സിലായില്ലേ? മോശ മരിച്ച് അടക്കപ്പെട്ടു, ഏലിയാവ് മരണം കണ്ടിട്ടില്ല. ഇപ്പൊ നമ്മള് ജീവനോടിരിക്കുന്ന നാം, നമ്മെ പ്രതിനിധീകരിച്ച ഏലിയാവ് നമ്മൾ മരണം കണ്ടിട്ടില്ല. മോശ മരിച്ചടക്കപ്പെട്ടവരെ പ്രതിനിധീകരിക്കുക, അവർ മരണം കണ്ടവരാ. പക്ഷെ ഇവർ രണ്ടുപേരും ക്രിസ്തുവിൽ ഒന്നായി തീർന്ന് സംസാരിക്കുക. അത് കർത്താവിന്റെ സെക്ഷൻ കമ്മിങ് വരെ ഇപ്പോഴും കർത്താവിന്റെ, കർത്താവ് എപ്പോൾ പാതാളത്തിൽ അറിയിച്ച് അവരുടെ ആത്മാക്കളെ വീണ്ടെടുത്തുവോ, കാൽവരിയിൽ കർത്താവ് രക്തം ചിന്തി ഈ വലിയ വിജയം നമുക്ക് നൽകിയോ, മാലാഖിയുടെ കയ്യിൽ നിന്ന് ആ വാൾ എപ്പോൾ താഴെ വീണോ, നിത്യജീവന്റെ അനുഭവം നമുക്ക് ഉണ്ടായോ, ആ അവസരം മുതൽ തന്നെ എല്ലാം കർത്താവിൽ ഒന്ന, എല്ലാവരും അവൻ ജീവിച്ചിരിക്കുക. ലോകത്ത് ജീവിക്കുന്നു, മരിച്ചതിലൊന്നും കർത്താവിന് പ്രശ്നമല്ല. അപ്പൊ മോശയും ഏലിയാവും വന്ന് കർത്താവിനോട് സംഭാഷിച്ച സഭയുടെ ഏറ്റവും മനോഹരമായ ഒരു ചിത്രമാണ് കേട്ടോ. അത് ജീവിച്ചു ജീവനോടിരിക്കുന്നവർ വാങ്ങി. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ഇതെല്ലാം കൂടെ ചേർത്തുള്ളതാ. ഞങ്ങളും ഞങ്ങളുടെ വാങ്ങിപ്പോയവരും നിനക്കും നിന്റെ ഏകജാതനും മരിച്ചു തരുന്ന സ്തുതി അർപ്പിക്കുക, അത് അർപ്പിച്ചുകൊണ്ടിരിക്കുക. ഇതാണ് ഏറ്റവും മനോഹരമായ ഒരു ചിത്രം. അതും കൂടി നിങ്ങൾ ഇതിനോട് ചേർന്ന് അറിഞ്ഞിരിക്കണം എന്നുള്ളത് ഓർപ്പിക്കുക. ഉടനെ പാസ്റ്റർ വീണ്ടും ചോദിച്ചല്ലോ, സംസാരിക്കാൻ കഴിയുമെന്ന് സമ്മതിക്കാം, പക്ഷേ മോശ ഏലിയാവും വലിയ പരിശുദ്ധന്മാരും പ്രവാചകന്മാരുമായിരുന്നത് കൊണ്ടാണ് അവർക്ക് സാധിക്കുന്നത്. സാധാരണക്കാർക്ക് ഇത് സാധ്യമാണോ, അതിന്റെ തെളിവുണ്ടോ എന്ന് ചോദിക്കുക. ഉടനെ ഉണ്ടല്ലോ പാസ്റ്ററെ, 1 പത്രോസ് 3:19 അത് നമ്മൾ വായിച്ചിട്ടുള്ളതാ, വീണ്ടും വായിക്കണമെന്നില്ല, നിങ്ങൾക്കറിയാം. പാതാളത്തിൽ ഉയർപ്പ് അല്ലെങ്കിൽ അറിയിപ്പിന്റെ ശനിയാഴ്ചത്തെ കാര്യം നമ്മൾ ഓർക്കുന്നത്, ആത്മാവിൽ അവൻ ചെന്നു പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകം ഒരുക്കുന്ന സമയം അനുസരിക്കാത്തവരെ തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. അവൻ തടവിൽ കിടന്ന പിന്നെ മരിച്ചവരോട് തടവിൽ കിടന്നവരോടാണ് പ്രസംഗിച്ചത് എന്ന് പറയുക. പാസ്റ്റർ പറയുന്ന കാര്യം, ആത്മാവിൽ അവൻ ചെന്നു പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകം ഒരുക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. ഇവിടെ ഒരു സംശയം തോന്നുന്നു, മരിച്ചവരോടല്ല തടവിൽ കിടന്നവരോടാണ് പ്രസംഗിച്ചത്. സ്തോത്രം, നോക്കിക്കോണേ അദ്ദേഹത്തിന്റെ സംശയം കുരുട്ട് കുട്ടികളാ. അന്നാമ പറഞ്ഞു, പാസ്റ്ററെ നോഹ ജീവിച്ചിരുന്ന ക്രിസ്തുവിന് 2300 വർഷങ്ങൾക്ക് മുമ്പാണ്. ഇത്രയും വർഷങ്ങൾ അവർ ഭൂമിയിൽ ഏതോ തടവിലായിരുന്നു എന്നാണോ നിങ്ങൾ മനസ്സിലാക്കുന്നത്? കൊള്ളാമല്ലോ. 1 പത്രോസ് 4:6 വായിച്ചാട്ടെ, എന്നെ പാസ് വായിക്കുക. ഇതിനായിട്ടല്ലോ മരിച്ചവരോടും സുവിശേഷം അറിയിച്ചത്, അവർ ജഡസംബന്ധമായി മനുഷ്യരെ പോലെ വിധിക്കപ്പെടുകയും ആത്മാവ് സംബന്ധമായി ദൈവത്തിനൊത്തവണ്ണം ജീവിക്കുകയും ചെയ്യേണ്ടതിന് തന്നെ. എന്താ അവിടെ മരിച്ചവരോട് സുവിശേഷം പ്രസംഗിച്ച് വ്യക്തമായോ? അവരെല്ലാ പരിശുദ്ധന്മാരും പ്രവാചകന്മാരും ആയിരുന്നില്ലല്ലോ. 14:7 കൂടി വായിച്ചാട്ടെ എന്ന് പറയുക.
സിയോനിൽ നിന്ന് ഇസ്രായേലിന്റെ രക്ഷ വന്നെങ്കിൽ യഹോവ തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും.
യഹോവ തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ, ഇതൊക്കെ പൂർത്തീകരിക്കപ്പെടുന്ന ഈ പ്രവചനങ്ങളൊക്കെ പൂർത്തീകരിക്കപ്പെടുകയാണ് കർത്താവിന്റെ ഇവിടെ ഇൻകാർണേഷന്റെ സമയത്ത്. യേശുക്രിസ്തു ചെയ്ത ഈ ഇവാഞ്ചലൈസേഷൻ നടത്തിയ സമയത്ത്, ഗോസ്പൽ പ്രീച്ചിങ്ങിന്റെ സമയത്ത്, പാതാളത്തിൽ ഉയർപ്പ് ചെയ്ത സമയത്ത് യഹോവ തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റി. അപ്പോൾ എന്ത് ചെയ്തു? യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യുമെന്ന ആത്മീയ അർത്ഥം കൂടി അന്നമ്മ പറയുക. തന്റെ മക്കളുടെ സ്ഥിതി മാറ്റം അറിയുന്നതിനും, ഇനി ലിറ്ററലി ആണെങ്കിൽ പോലും അവരുടെ സ്ഥിതിയുടെ മാറ്റങ്ങൾ അറിയുമ്പോൾ യാക്കോബ് സന്തോഷിക്കും, ഇസ്രായേൽ ആനന്ദിക്കും. യാക്കോബ് തന്നെ ഇസ്രായേൽ എന്നുള്ളത് നിങ്ങൾക്കറിയാം. അപ്പൊ ആ പിതാവ് യാക്കോബ് സന്തോഷിക്കുമെന്ന് പറയുക, തന്റെ മക്കളുടെ സ്ഥിതി മാറ്റം അറിയുന്നതിനും അതിൽ സന്തോഷിക്കുന്നതിനും. അദ്ദേഹത്തിന് മുൻപേ മരിച്ചവനായ യാക്കോബിന് സാധിക്കുന്നു, അവർക്ക് മുമ്പേ മരിച്ചവനായ യാക്കോബിന് സാധിക്കുന്നു. അപ്പോൾ യാക്കോബ് മൗനതയിലാണോ? ഇനിയും പറയാം, യോഹന്നാൻ 8:56, അത് മുമ്പേ നമ്മൾ വായിച്ചതാ, നിങ്ങളുടെ പിതാവായ അബ്രഹാം എന്റെ ദിവസം കാണാൻ ആഗ്രഹിച്ചുകൊണ്ടിരുന്നു, അദ്ദേഹം അത് കണ്ട് സന്തോഷിക്കുകയും ചെയ്തു. ഇതെങ്ങനെ സാധിക്കുന്നു? അബ്രഹാം എത്ര മുമ്പേ മരിച്ചതാണ്? നീ ആവർത്തന 33:6 കൂടെ വായിച്ചേ. ആവർത്തന 33:6,
രൂബേൻ മരിക്കാതെ ജീവിച്ചിരിക്കട്ടെ, അവന്റെ പുരുഷന്മാർ കുറയാതിരിക്കട്ടെ.
രൂബേൻ മരിക്കാതെ ജീവിച്ചിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ആ ഒരു നിത്യതയെ പറ്റിയുള്ള അർത്ഥം കൂടിയാണെന്ന് പറയുക. അപ്പോൾ യാക്കോബ്, അബ്രഹാം, രൂബേൻ ഇവരെല്ലാവരും മരിക്കാതെ ജീവിച്ചിരിക്കുന്നു, നിത്യതയെ പറ്റി പറയുക. എന്നെ പാസ് പറഞ്ഞു, വേണ്ട അന്നാമ്മേ, ഞാനത് സമ്മതിച്ചു. ഏതായാലും അദ്ദേഹം ആദ്യമായിട്ടൊരു കാര്യം സമ്മതിച്ചു. എന്നാൽ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഇവിടെ പറയുന്നു. ആ പതിവ് ആദിമ സഭയിൽ ഉണ്ടായിരുന്നതാണോ? അപ്പം മരിച്ചവർക്ക് ജീവനുണ്ടെന്നും, മരിച്ചവർ സംസാരിക്കുന്നുവെന്നും, മരിച്ചവർക്ക് കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നുവെന്നും, മരിച്ചവർക്ക് ഭാവി ജീവിതത്തെ പറ്റി അറിയാൻ സാധിക്കുന്നുവെന്നും, തന്റെ മക്കളുടെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുന്നുവെന്നും, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പാതാളത്തിൽ മോശയും എലിയാവും പോലുള്ള വിശുദ്ധന്മാരായ ആൾക്കാർ മാത്രമല്ല, എല്ലാവരുടെയും ആത്മാക്കളെ കർത്താവ് വീണ്ടെടുത്തുവെന്നും, അവരെല്ലാം സജീവമായിട്ട് നിലനിർത്തിയിരിക്കുന്നുവെന്നതെല്ലാം പാസ്റ്റർ സമ്മതിച്ചു. ഉടനെ പാസ്റ്റർ വീണ്ടും ചോദിക്കുക, ഇനി മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് എവിടെയാ പറയുന്നത്? ആ പതിവ് എവിടെയെന്നാ തുടങ്ങിയത് എന്ന് ചോദിക്കുകയാ. ഉടനെ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നോ പ്രാർത്ഥിക്കരുതെന്നോ വേദപുസ്തകത്തിൽ ഖണ്ഡിതമായി പറഞ്ഞിട്ടില്ല. പിന്നെ തെളിവുകളാണ് നമ്മൾ നോക്കേണ്ടത്. അന്നാമ അടുത്ത വിഷയത്തിലേക്ക് കടന്നു, അതിനെപ്പറ്റിയുള്ള വിശദീകരണം കൊടുക്കുകയാണ്. നീ എന്തിനാണ് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എന്ന് പറയുകയാണ്. അപ്പോ പാസ്റ്റർ പറഞ്ഞു, അതെ, അതിനുള്ള വേദത്തെളിവുകൾ കാണണം. ഇനി അന്നാമ പറയുക, അങ്ങനെയെങ്കിൽ ഒന്നാമതായി നമ്മുടെ കർത്താവിനെയും തന്റെ സഭയെയും പറ്റി മനസ്സിലാക്കണം, എങ്കിലേ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനുള്ള അർത്ഥം മനസ്സിലാവുകയുള്ളൂ എന്ന് അന്നാമ വിശദീകരിക്കുക. അപ്പോൾ എഫേസ്യർ 1:22 വായിച്ച്, എഫേസ്യർ 1:22
സർവവും അവന്റെ കാൽക്കീഴാക്കി വെച്ച് അവനെ സർവത്തിനും നിര തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു.
ഇവിടെ കൃത്യമാണ് തലയാക്കി വെച്ചു ശരീരമായ സഭ എന്ന് പറഞ്ഞാൽ ശരീരമായ സഭയുടെ തല ആരാണ്? ക്രിസ്തുവാണ്. യേശു ക്രിസ്തു തലയായിരിക്കെ നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. കൊലോസ്യർ 1:24.
ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എന്റെ ജഡത്തിൽ സഭയായി അവന്റെ ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കുന്നു.
സഭയായ അവന്റെ ശരീരം, ഇതിനകത്ത് രണ്ടാമത്തെ യേശു ക്രിസ്തു തലയാണ്, ശരീരമാണ് സഭ. അല്ലെങ്കിൽ സഭ ശരീരമായിരിക്കെ യേശു ക്രിസ്തുവാണ് എന്റെ തല എന്നുള്ളത്, ഹെഡ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് തന്നെ നമ്മൾ പറയുക. മുതലായ പല വാക്യങ്ങളിൽ സഭ കർത്താവിന്റെ ശരീരമാകുന്നുവെന്ന് വ്യക്തമായി പറയുന്നു. സഭയുടെ തല ക്രിസ്തുവാകുന്നുവെന്നും പറയുന്നു. അതിൽ സംശയമുണ്ടോ? പാസ്റ്റർ പറഞ്ഞു ഇല്ല, അത് വേദവാക്യങ്ങളാണല്ലോ. നമ്മ പറഞ്ഞു വിശ്വാസികളായി ദൈവിക ക്ഷണത്തിൽ വാങ്ങിപ്പോയവരും ജീവനുള്ളവരും ഉൾക്കൊള്ളുന്നതാണ് കർത്താവിന്റെ ശരീരമായ സഭ. അപ്പോൾ ഇരു കൂട്ടരും അന്യോന്യം അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എന്ന പാസ്റ്റർ പറഞ്ഞു അതിന് സംശയമില്ല, ശരീരത്തിന്റെ അവയവങ്ങൾ തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നുവല്ലോ. എന്നമ്മ പറഞ്ഞു ശരീരത്തിന്റെ അവയവങ്ങൾ പരസ്പരം യോജിച്ചിരിക്കുകയും പോഷിപ്പിക്കപ്പെടുകയും ചെയ്യുന്നത് പോലെ പ്രാർത്ഥനയാകുന്ന കൂട്ടായ്മയിൽ കൂടി അവർ പരസ്പരം യോജിച്ചിരിക്കുകയും പരിപോഷിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോ പാസ്റ്റർ പറഞ്ഞു അതൊരു യുക്തിയ, ഇറ്റ്സ് എ ലോജിക് എന്ന് പറയുക. മാത്രം അത് സാധിക്കില്ല, തെളിവ് തരണം എന്ന് പറഞ്ഞ പ്രാർത്ഥിച്ചാല് ഇങ്ങനെ പ്രാർത്ഥിച്ച് പരിപോഷിക്കപ്പെടുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറയുക. ഉടനെ അത് യുക്തി, അത് സംഭവിക്കുകയല്ലെന്ന് പാസ്റ്റർ പറഞ്ഞു. എന്നമ്മ പറഞ്ഞു മരിച്ചവരും ജീവനുള്ളവരും കർത്താവിന്റെ ശരീരമാകുന്ന സഭയുടെ അവയവങ്ങളും കൂട്ടുകുടുംബാംഗങ്ങളും അല്ലയോ പാസ്റ്ററെ? പാസ്റ്റർ പറയുക കൂട്ടുകുടുംബം എന്നോ അവയവം എന്നോ ഒന്നും വേദപുസ്തകത്തിലല്ല അന്നാമ്മേ എന്ന് പറയുക. ഉടനെ അന്നാമ്മ പറഞ്ഞു പാസ്റ്റർ ശ്രദ്ധിച്ചാട്ടെ, ക്രിസ്തു യേശുവിൽ Ephesians 2:7 2:17
ക്രിസ്തുയേശുവിൽ അവനോടുകൂടി ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വത്വത്തിൽ ഇരുത്തുകയും ചെയ്തു.
5 വാക്യം വായിച്ച 5
അതിക്രമങ്ങളാൽ മരിച്ചതായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാലത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുയേശുവിൽ നമ്മെ കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തു യേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു.
അപ്പൊ ക്രിസ്തു യേശുവിനോടുകൂടി നമ്മെ എന്ത് ചെയ്തു? ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. ഈ വാക്യം പറഞ്ഞു. എന്നിട്ട് അടുത്ത വാക്യം പറഞ്ഞു Hebrews 12:1 Hebrews 12 അത് നമുക്കറിയാവുന്ന വാക്യം. ആകയാൽ നാം സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം ശ്രദ്ധയോടെ ഓടണം. ഇത് Hebrews 12:1 അപ്പൊ ഇങ്ങനെ ഒരു ഒരു സമൂഹം നമുക്ക് ചുറ്റും ഉണ്ടല്ലോ. ക്രിസ്തു യേശുവിനോടുകൂടെ അവരെ എല്ലാവരും ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തല്ലോ. അപ്പം മരിച്ചുപോയവരുടെ ഒരു സമൂഹം, ഒരു കൂട്ടുകുടുംബം പോലെയാണല്ലോ. അതുകൂടാതെ ഞാൻ എന്റെ വിശദീകരണം നൽകിയിട്ടുള്ളതാണ്, അതിന്റെ 22, 23, 24 വാക്യങ്ങളിൽ പറയുന്നുണ്ട് ആരാണ് സാക്ഷികളുടെ സമൂഹം. ഒരു പ്രാവശ്യം കൂടെ അത് വായിച്ചേരെ, Hebrews 12:22 മുതലുള്ള വാക്യം വായിച്ചു. ആരാണ് ഈ സാക്ഷികളുടെ വലിയ സമൂഹം, കൂട്ടുകുടുംബം എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം.
പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരുശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യ ജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും ശുദ്ധന്മാരായ നീതിവാന്മാരുടെ ആത്മാക്കൾക്കും പുതുനിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്.
കണ്ടോ, ഇത് ഇത്രയും കാര്യങ്ങളുണ്ട് സ്വർഗത്തിൽ. സ്വർഗീയ സിയോനിൽ എന്തൊക്കെയാ? സിയോൻ പർവ്വതം, ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരുശലേമ്, അനേകായിരം ദൂതന്മാരുടെ സർവസംഘം, അനേകായിരം ദൂതന്മാരുടെ സർവസംഘം, സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാരുടെ സഭ, എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതി, ശുദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾ. കണ്ടോ, ആത്മാക്കളൊക്കെ സജീവമായിട്ട് നിൽക്കുക. പുതുനിയമത്തിന്റെ മധ്യസ്ഥനായ യേശു, ഹാബേലിന്റെ രക്തത്തെ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തം, യേശു ക്രിസ്തുവിന്റെ കാൽവരി ചൊല്ലിയപ്പെട്ട രക്തം, അതിന് സജീവതയുണ്ട്. അത് ഇതെല്ലാത്തിനും നടുവിലാണ്. ഇതാണ് കൂട്ടുകുടുംബം എന്നുള്ളത് പറയുക. ഇതെല്ലാം കൽപ്പിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. വീണ്ടും അന്നമ്മ തുടരുക. മനുഷ്യ ശരീരത്തിൽ ദൃശ്യവും അദൃശ്യവുമായ ഘടകങ്ങൾ ഒന്നു ചേർന്ന് പ്രവർത്തിക്കുന്നത് പോലെ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയിലും ദൃശ്യാദൃശ്യരായ ജീവനുള്ളവരും അദൃശ്യരായ മരിച്ച വിശ്വാസികളും പരസ്പരം സഹകരിച്ചും പോഷിപ്പിച്ചും വ്യാപരിക്കുന്നു. അതാണ് കൂട്ടുകുടുംബ ജീവിതാനുഭവം. എന്നാൽ വാസ്തു പറയുക, ജീവിച്ചിരിക്കുന്നവർ തമ്മിൽ ബന്ധമുണ്ടെന്നും കൂട്ടുകുടുംബമാണെന്നും സമ്മതിക്കാമെന്നല്ലാതെ യുക്തിപ്രയോഗങ്ങളൊന്നും ഞാൻ സമ്മതിക്കുകയില്ല. മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അവരെ അറിയില്ല. അവരുടെ അറിവും സഹകരണവും കൂടാതെയുള്ള ജീവിച്ചിരിക്കുന്നവരുടെ പ്രാർത്ഥന കൊണ്ട് അവർക്ക് ഒരു ഗുണവും ഉണ്ടാകുകയില്ല. എന്റെ അറിവും സഹകരണവും കൂടാതെ എനിക്ക് വേണ്ടി വീട്ടിലിരുന്ന് അന്നമ്മ പ്രാർത്ഥിച്ചാൽ എനിക്ക് വല്ല ഗുണവും ഉണ്ടാകുമോ എന്ന് ചോദിക്കുക. അത് ഏറ്റവും നമ്മുടെയൊക്കെ മനസ്സിലും തോന്നാവുന്ന യുക്തിപരമായ ഒരു ചോദ്യമാണ്. നല്ലൊരു ചോദ്യം വാസ്തു ഉന്നയിച്ചു. ഉടനെ അതായത് മറ്റുള്ളവരുടെ യാതൊരു അറിവും ആരും അറിയാതെ ഒരാൾക്ക് വേണ്ടി, ഇപ്പം ഭർത്താവ് അറിയാതെ ഭാര്യ ഭർത്താവിന് വേണ്ടി, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അറിവോ സമ്മതമോ കൂടാതെ മറ്റൊരാൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചാൽ എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? അല്ലെങ്കിൽ പിന്നെ മരിച്ചുപോയവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഉള്ള സംശയം എന്താ പാസ്റ്ററേ? അതെന്റെ അഭിപ്രായമല്ല, വേദവാക്യമാണ്. അതിലും വേദവാക്യം എടുത്തു കാണിക്കാൻ നമ്മൾ ഒന്ന് യോഹന്നാൻ 5:16 വായിച്ചാട്ടെ.
സഹോദരൻ മരണത്തിനല്ലാത്ത പാപം ചെയ്യുന്നത് ആരെങ്കിലും കണ്ടാൽ അപേക്ഷിക്കാം, ദൈവം അവന് ജീവനെ കൊടുക്കും. മരണത്തിനല്ലാത്ത പാപം ചെയ്യുന്നവർക്ക് തന്നെ മരണത്തിനുള്ള പാപമുണ്ട്, അതിനെ കുറിച്ച് അപേക്ഷിക്കണം എന്ന് ഞാൻ പറയുന്നില്ല.
അപ്പൊ ഒരുവൻ മരണകരമല്ലാത്ത പാപം ചെയ്യുന്നത് കണ്ടാൽ സഹോദരൻ അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ, അപ്പോൾ അവന് ജീവൻ കൊടുക്കപ്പെടും. വളരെ കൃത്യമാണ്. മറ്റൊരാൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോ അവന് ജീവൻ കൊടുക്കപ്പെടും എന്ന് പറയുകയാണ്. മരണകരമായ പാപത്തിൽ നടക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നില്ല എന്ന് പറയുകയാണ്. ഇത് തന്നെയാ ഇതിനകത്ത് എഴുതിയിട്ടില്ലെങ്കിലും വേറെ രണ്ടു വാക്യം കൂടെ ഒന്ന് വായിച്ചേ. ഇയ്യോബിന്റെ പുസ്തകം 42:8 വായിച്ചേ. ഇയ്യോബ് 42:8 ഈശോയുടെ വിശദീ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയാ. ഇയ്യോബ് chapter 42:8.
ആകയാൽ നിങ്ങൾ 7 കാളയെ 7 ആട്ടുകൊറ്റനെ എന്റെ ദാസനായ ഇയ്യോബിന്റെ അടുക്കൽ കൊണ്ടുവന്ന് നിങ്ങൾക്ക് വേണ്ടി ഹോമയാഗം കഴിപ്പീൻ. എന്റെ ദാസനായ ഇയ്യോബ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ അവന്റെ മുഖം ആദരിച്ച് നിങ്ങളുടെ മൂടതയ്ക്ക് തക്കവണ്ണം നിങ്ങളോട് ചെയ്യാതിരിക്കും.
അതാണ് അങ്ങനെ എന്റെ ദാസനായ ഇയ്യോബിന്റെ മുഖം ഞാൻ ആദരിച്ച് മൂടതയ്ക്ക് തക്കവണ്ണം ചെയ്യാതിരിക്കും എന്ന് പറയുകയാണ്. അപ്പൊ ഈ അതും കണ്ടോ, മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഇതെല്ലാം നടക്കുന്ന കാര്യമാണെന്നുള്ളത് ഞാൻ അതും കൂടെ ഒന്ന് സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. അല്ല അല്ലാമ വീണ്ടും പറയുക, പാസ്റ്റർ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഒരുവൻ പാപം ചെയ്യുന്നത് കണ്ടാൽ അവനോട് സ്നേഹവും സഹതാപവും ഉള്ള സഹോദരൻ അവന് വേണ്ടി പ്രാർത്ഥിച്ചാൽ ദൈവം തമ്പുരാൻ കൈക്കൊള്ളുമെന്നും അവന് ജീവൻ പാപം അല്ലെങ്കിൽ പാപമോചനം കൊടുക്കുമെന്നുമാണല്ലോ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പാപം രണ്ടു തരത്തിലുണ്ട്, മരണകരമായ പാപവും മരണകരമല്ലാത്ത പാപവും. പാപം ചെയ്തവന്റെ അറിവും സമ്മതവും സഹകരണവും കൂടാതെ തന്റെ സഹോദരന്റെ പ്രാർത്ഥനയാൽ അവന്റെ മരണകരമല്ലാത്ത പാപങ്ങൾ മോചിക്കപ്പെടുന്നു. അതുപോലെ ശരീരത്തിൽ നിന്നും വേർപെട്ടെങ്കിലും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാവിന്റെ മരണകരമല്ലാത്ത പാപങ്ങളുടെ മോചനത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. അത് വേദാനുസരണമാണല്ലോ എന്ന് പറയുക. ഉടനെ പാസ്റ്റർ വീണ്ടും യുക്തി ചോദിക്കുക. അങ്ങനെയെങ്കിൽ ഏത് ദുഷ്ടനു വേണ്ടിയും മരണശേഷം കുറെ പേരിരുന്ന് പ്രാർത്ഥിക്കുകയും കുർബാന ചൊല്ലിക്കുകയും ചെയ്താൽ മരണാനന്തരം അയാൾക്ക് സ്വർഗം കിട്ടുമോ? കിട്ടുമല്ലോ. പിന്നെന്തിനാ ലോകത്തിൽ ജനം നീതിയിലും വിശുദ്ധിയിലും ജീവിക്കുന്നത് എന്ന് പാസ്റ്റർ ചോദിക്കുക. അന്ന അല്ലാമ പറഞ്ഞു, വേദവാക്യങ്ങൾ നാം ശരിയായ വിധത്തിൽ മനസ്സിലാക്കേണ്ടതാണ്. മരണകരമല്ലാത്ത പാപങ്ങളിൽ വീണെങ്കിലും ദൈവാശ്രയം വിടാതെ ദൈവിക ശരണത്തിൽ പ്രത്യാശയോടെ മരിച്ചവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. പ്രത്യാശയില്ലാതെ മരണകരമായ പാപത്തിൽ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സഭ പഠിപ്പിക്കുന്നില്ല. ഇത് നമ്മള് മതോപദേശ സാരങ്ങൾ പഠിച്ച സമയത്തും കണ്ടതാ. പിന്നെ യാതൊരു പ്രത്യാശ ഇവിടെ, അതായത് ഇവിടെ ദൈവം പോലും ഇല്ല, യാതൊരു പ്രത്യാശ ഒരു പ്രത്യാശയും ഇല്ലാതെ ദൈവത്തെ നിഷേധിച്ച് നടക്കുന്നവർക്ക് വേണ്ടി ഒന്നും നമ്മൾ പ്രാർത്ഥിക്കേണ്ടതായ അങ്ങനെയല്ല സഭ പഠിപ്പിക്കുന്നത്. പിന്നെ ഞങ്ങളും ഞങ്ങളുടെ വാങ്ങിപ്പോയവരും എന്ന് പറയുന്നത് സത്യവിശ്വാസികളായ സകല വാങ്ങിപ്പോയവരുടെ ആത്മാക്കളുടെ മേൽ അല്ലെ? ഇത് പ്രാർത്ഥന നിങ്ങൾക്കറിയാമല്ലോ. അത് ചെല്ലുന്ന സമയത്ത് സത്യവിശ്വാസികളായ സകല വാങ്ങിപ്പോയവരുടെ, അതാണ് നമ്മുടെ പ്രധാന ഊന്നൽ. സത്യവിശ്വാസികളായ വാങ്ങിപ്പോയവർ എന്നുള്ളതാ പ്രധാന ഊന്നൽ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളി പറഞ്ഞല്ലേ, ശോശപ്പ ശരീരത്തിൽ ധരിപ്പിക്കുന്നതെന്ന് പറഞ്ഞാല് കർത്താവിന്റെ ശരീരരക്തങ്ങളിലായിരുന്നു. ചുമ്മാമത്തായി ചുമ്മാമറിയാമേ അല്ല പോകുന്നത്, കർത്താവിന്റെ ശരീരരക്തങ്ങളിൽ പങ്കെടുത്ത് വിശുദ്ധിയോടുകൂടി. അതാണ് മാമോദീസ മുങ്ങുന്ന സമയത്തെങ്കിലും കർത്താവിന്റെ ശരീരരക്തങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, അത് കഴിഞ്ഞിട്ട് ധാരാളം തെറ്റുകളും കുറ്റങ്ങളും ഒരു പ്രാവശ്യം പോലും കുർബാന അനുഭവിക്കാതൊക്കെ ഇരുന്നെങ്കിൽ പോലും നമ്മൾ ആ പ്രത്യാശയ്ക്ക്, മാനുഷികമായ പ്രത്യാശ അതിലേക്ക് വന്നവർക്ക് വേണ്ടി, അല്ലാത്തവരെ ഓർത്തല്ലോ നമ്മൾ പ്രാർത്ഥിക്കുന്നത് അല്ലേ? അല്ലാത്തവരെ ഓർത്തല്ല, അല്ലാത്തവരെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അതിന്റെ അർത്ഥം താഴേക്ക് പറയുന്നുണ്ട്. എങ്കിലും പ്രധാനമായ ഊന്നൽ ഇത് തന്നെയാണ് എന്നുള്ളത് പ്രത്യേകിച്ച് ഓർക്കണം. ദൈവത്തിൽ പ്രത്യാശയില്ലാതെ ആത്മഹത്യ ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കരുതെന്ന് തന്നെയല്ല, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ആത്മഹത്യ ചെയ്തവരെ ഒന്നും നമ്മൾ ഓർക്കാറില്ല. ഇത് ഇതിനു മുമ്പ് എഴുതിയതായതുകൊണ്ട് ഇതിനകത്ത് ആ ഇങ്ങനെ എഴുതിയേക്കുന്നു, ദേവാലയത്തിന്റെ വാഴ്ത്തപ്പെട്ട ശവക്കോട്ടയിൽ അവരെ സംസ്കരിക്കരുതെന്നുമാണ് നിയമം എന്നുള്ളത്. പണ്ട് അതിന്റെ തെമ്മാടിക്കുഴി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്, ഇപ്പൊ അങ്ങനെയല്ല, ചെറിയൊരു ക്രമമൊക്കെ നടത്തി നമ്മൾ ആ അവർക്ക് അടക്കം നമ്മൾ ചെയ്തു കൊടുക്കുകയും ചെയ്യാറുണ്ട് എന്നുള്ളത്. അത് അതെല്ലാം പിന്നീടുണ്ടായ ഡെവലപ്മെന്റ്സ് ആണ് ആ കാര്യത്തിൽ. അപ്പോഴതൊന്നും ആത്മഹത്യയെ പ്രോത്സാഹിപ്പിക്കാനായിട്ടല്ല, എങ്കിലും മാനുഷികമായ നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ മാത്രമേ അത് ചെറിയ രീതിയിൽ നമ്മൾ ചെയ്യാറുള്ളൂ. എങ്കിലും സഭയുടെ സത്യവിശ്വാസികളായ വാങ്ങിപ്പോയവർക്ക് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് പ്രധാനമായിട്ടും പിന്നെ എന്നുള്ളത് ഓർപ്പിക്കുന്നു പറയുക. ഉണ്ണ പാസ്റ്റർ ചോദിച്ചു, സഭയുടെ നിയമം ഇതാണെങ്കിൽ പിന്നെ മരിച്ചുപോയ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നത് എന്തിനാ? ഉടനെ എന്നാമോ പറഞ്ഞു, ഏത് പാപിക്കും ഏത് സമയത്തും അനുതാപം ഉണ്ടാകാം. വലതുഭാഗത്തെ കള്ളന് അവസാന സമയത്തല്ലേ അനുതാപം ഉണ്ടായത്? അവന് കർത്താവ് പർവീസ വാഗ്ദാനം ചെയ്തില്ലേ? അതുപോലെ രോഗശൈലിയിൽ അവസാന സന്ദർഭത്തിലെങ്കിലും അനുതാപം വന്നിരിക്കാമെന്നുള്ള വിശ്വാസത്തിലാണ് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അനുദപിച്ചെങ്കിൽ നമ്മുടെ പ്രാർത്ഥന അവന് ഗുണം ചെയ്യും, ഇല്ലെങ്കിൽ അത് നമ്മളേക്ക് മടങ്ങിപ്പോരും എന്ന് പറയുക. അതായത് അത് വളരെ വളരെ കൃത്യമാ കാര്യം കേട്ടോ. നമ്മൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക, നമ്മൾ പ്രാർത്ഥിച്ചാൽ ഗുണം ഉണ്ടാകുന്ന കാര്യമാണെങ്കിൽ അവന് ഗുണം ചെയ്യും, ഇല്ല എങ്കിൽ ആ പ്രാർത്ഥന നമ്മളിലേക്ക് മടങ്ങിപ്പോരും എന്ന് പറയുക. ഉടനെ ശാസ്ത്രീയ പ്രാർത്ഥന മടങ്ങിപ്പോരുന്നത് എങ്ങനെയാ? ഉടനെ മത്തായി 10:13 അതും കൂടെ വായിച്ച്.
ആ വീട്ടിൽ ചെല്ലുമ്പോൾ അതിന് വന്ദനം പറവീൻ, വീട്ടിന് യോഗ്യതയുണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അതിന്മേൽ വരട്ടെ, യോഗ്യതയില്ല എന്ന് വരികിൽ സമാധാനം നിങ്ങളിലേക്ക് മടങ്ങിപ്പോരട്ടെ.
ഈ വാക്യം വായിച്ചിട്ട് പറഞ്ഞു, അതുപോലെ പ്രാർത്ഥനയും മടങ്ങിപ്പോരും, നിങ്ങളുടെ സമാധാനം നമ്മൾ അർപ്പിക്കുന്നതും ഒക്കെ ദൈവം അങ്ങനെയാ. നമ്മുടെ അവന് ഗുണമുണ്ടെങ്കിൽ അത് സ്വീകരിക്കാൻ അവന് യോഗ്യത ഉണ്ടെങ്കിൽ അത് കിട്ടും, ഇല്ല എങ്കിൽ നമ്മളിലേക്ക് അത് മടങ്ങിപ്പോരും എന്ന് പറയുകയാണ് അന്നാമ. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഇന്നത്തെ സമയം അവസാനിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളത് ഒന്ന് വിളിച്ചു ചോദിക്കുവോ അല്ലെങ്കിൽ മെയിൽ ചെയ്ത് ചോദിക്കുകയോ ഒക്കെ ചെയ്യണം. ധാരാളം പേര് ഇന്നും എന്നെ LA നിന്ന് ഒരു ആന്റി വിളിച്ച് സംശയങ്ങളൊക്കെ ചോദിച്ചിരുന്നു. നിങ്ങളുടെ മറ്റ് സംശയങ്ങളൊക്കെ ആകാം, നിങ്ങൾക്ക് അറിയാവുന്ന അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളോ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴുള്ള സംശയങ്ങളൊക്കെ ആവാം. എനിക്കും അറിവൊക്കെ ഇച്ചിരി കുറവാണ്, ഞാനും പല വിഷയങ്ങളെ പറ്റിയൊക്കെ ഇങ്ങനെ പഠിച്ചുകൊണ്ടൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പല പല വിഷയങ്ങൾ ചോദിക്കുമ്പോൾ എനിക്കും അതിനെപ്പറ്റി പഠിക്കാനും നിങ്ങൾക്കൊരു നിർദ്ദേശം തരാനും ഒക്കെ സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ വിളിക്കാനോ അല്ലെങ്കിൽ മെയിൽ ചെയ്യാനോ ഒന്നും മടി വിചാരിക്കരുത്. ദയവ് ചെയ്ത് നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ ഒരു ദിവസം ഒന്ന് നേരത്തെ ആണെങ്കിൽ എനിക്ക് കൂടുതൽ ഒരു സമയം കിട്ടുമല്ലോ ഒന്ന് പ്രിപ്പയറിയാനും നിങ്ങൾക്ക് മറുപടി തരാനും. എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാൻ അറിയാവുന്ന രീതിയിൽ പറയാം, അറിയാൻ മേലാത്തതാണെങ്കിൽ എനിക്ക് അറിവില്ല എന്ന് തന്നെ ഞാൻ പറയും. അതിനുശേഷം കഴിവതും ഞാനത് പഠിച്ച് നിങ്ങൾക്ക് വിശദീകരണം നൽകാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് ചെയ്ത് അങ്ങനെയുള്ള ആ സമയം പ്രയോജനപ്പെടുത്തണം. ഇതിനിടയ്ക്ക് വിളിച്ച് സംശയങ്ങൾ ചോദിച്ചവർ മെയിൽ ചെയ്തവർക്കൊക്കെയുള്ള സ്നേഹം അറിയിക്കുന്നു. നിങ്ങളുടെ ശ്രേഷ്ഠമായ പ്രാർത്ഥനയിൽ എന്നെയും കൂടി ഉൾപ്പെടുത്തണമെന്ന് വീണ്ടും അപേക്ഷിക്കുകയും ചെയ്യും. വേറെ കാര്യങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടോ?
ഒന്നുമില്ല സർ.
ഓക്കെ, നമുക്ക് എന്നാൽ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. പരിശുദ്ധ പിതാവേശിത്വം കൊണ്ടെന്റെ തിരുനാമത്തെ ഞങ്ങളെ നീ കാത്തുകൊള്ളണം. രക്ഷിതാവായ പുത്ര ജയമുള്ള ശ്രീബായൽ ഞങ്ങളെ മറച്ചുകൊള്ളണം. ശുദ്ധമുള്ള റൂഹ ശുദ്ധമുള്ള നിന്റെ കുടിയിരിപ്പിന്റെ പോരങ്ങളായി ഞങ്ങളെ ചമച്ചുകൊള്ളണം. ദൈവമായ കർത്താവെ നേരം തിരച്ചാലൊക്കെ എല്ലാ സമയത്തും എന്നെ നിന്റെ ദൈവത്തിന്റെ രംഗിൽ ഞങ്ങളെ മറച്ചുകൊള്ളണം. പരിശുദ്ധാത്മാവാം ദൈവമേ, അവിടെ ദേശം സ്വഭാവം കൂട്ടായി ഞങ്ങളെല്ലാവരുടെ മേലും സദാ വർദ്ധിച്ചിരിക്കുമാറാകണമേ.